ഇത് ഏത് ഖുർആനിലാണത്? ഇങ്ങനത്തെ ഇസ്ലാമതം ഖുർആനിലുണ്ടോ? ഇല്ല. അടിക്കാനും ചീത്തവരെയൊന്നും പാടില്ല. സംസ്കാരം സ്വതന്ത്രമായിട്ട് ചെയ്യണം. അത് മൂന്ന് നേരം ചെയ്താൽ മതി. ഈ അഞ്ചു നേരം ചെയ്യണമെന്ന് പറഞ്ഞുണ്ടാക്കിയത് അതാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആരാ ഉണ്ടാക്കിയെന്നറിയാം? ഇവിടെ ചരിത്രം കുറച്ച് മനസ്സിലാക്കേണ്ടതാണ്. അഞ്ചു നേരം 1400 കൊല്ലമായിട്ട് അഞ്ചു നേരം നബിയും സഹാബികളും 4 ഖലീഫമാരും അങ്ങനെ താബിഈങ്ങളും താബി താബിഈനും ഒക്കെ കൂടി ചെയ്തു പോരുന്ന അഞ്ചു നേരത്തെ നിസ്കാരം ഇപ്പൊ പെട്ടെന്ന് വെച്ചിട്ട് 20-ാം നൂറ്റാണ്ടിൽ ഒരാള് വേണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ പാടില്ല. ശരിയാണ്, അത് വെച്ചൊരു ന്യായമാണ്. എന്താണ് ഇപ്പൊ ഈ താബിഈ താബിഈങ്ങളായിട്ട് നമ്മൾക്ക് കിട്ടിയത് എന്നൊന്ന് മനസ്സിലാക്കണല്ലോ. ഏതാ താബിഈ താബിഈങ്ങൾ? ഇതൊക്കെ പലതും ഷോർട്ട് ചെയ്ത് കൂട്ടി ഒതുക്കി പറയാനേ ഇപ്പൊ നിവൃത്തിയുള്ളൂ. പല വിഷയങ്ങളും പറയേണ്ടതുണ്ടല്ലോ. അപ്പൊ ഓരോ വിഷയത്തിലേക്കാണ് കിടക്കുമ്പോൾ അതാണ് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. അപ്പൊ നമ്മൾ ഈ താബിഈ താബിഈങ്ങളെ പറ്റി കുറച്ചത് മനസ്സിലാക്കേണ്ടത്. നിസ്കാരം 5 കിട്ടിയത് പരമ്പരയായിട്ട് നമ്മൾക്ക് കിട്ടിയതാണ്. അതിൽ യാതൊരു മാറ്റമില്ലാതെ ഇന്ന് വരെ നിലനിന്ന് പോരുന്ന 5 നേരത്തെ നിസ്കാരം ഇപ്പൊ ഒരു സുപ്രഭാതത്തിൽ വെച്ചിട്ട് 5 നേരമില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ശരിയാണ്. നബിയിൽ നിന്ന്, 4 ഖലീഫമാരിൽ നിന്ന്, താബിഈങ്ങളിൽ നിന്ന്, താബിഈ താബിഈങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു പണിയാണെങ്കിൽ നമ്മൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല. അത് ശരിയാണ്, നമ്മൾ സമ്മതിച്ചു. പക്ഷേ എവിടുന്നാണ് ഈ 5 നേരം വന്നത്? നബി ഖുർആനിൽ 3 കാണാനുള്ളൂ. അവിടെ ഉറച്ച കേസാ. അതിനെതിരെ പറയാൻ ഒരാളെ കിട്ടുന്നില്ല. പിന്നെ നബി എത്ര നേരം പിന്നെ നിസ്കരിക്കുന്ന? ഖുർആനിൽ 3 എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ 3 നേരം നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞാൽ നബി അത് 5 നേരം ആക്കുമോ? ഡോക്ടർ 3 നേരം മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ കമ്പൗണ്ടർ പോയിട്ട് 5 നേരം എഴുതി കൊടുത്താൽ ആ ലിസ്റ്റ് നമ്മൾ സ്വീകരിക്കണോ? അത് വേണ്ട, ആ ഡോക്ടർ പറഞ്ഞ തന്നെ സ്വീകരിക്കണ്ടുള്ളൂ. 3 നേരം എഴുതാൻ പറഞ്ഞ 3 നേരം കഴിക്കാൻ പറഞ്ഞ 3 നേരം കഴിക്കാം. അത് അള്ള പറഞ്ഞ ഇവിടെ കാണാനുണ്ട്. അള്ള വലിയ ഡോക്ടറാണ്. ഡോക്ടർ പറഞ്ഞ വലിയ ശാസ്ത്രജ്ഞ എന്നുള്ള അതിന്റെ അർത്ഥം അതെല്ലാ ശാസ്ത്രവും പറയുന്ന ആളാണ്. അള്ളാഹു 3 നേരം നിസ്കരിച്ചാൽ മതി നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും പിന്നെ ഉന്മേഷവും ആവേശവും ഒക്കെ ഉണ്ടാവാൻ 3 നേരം നിസ്കരിച്ചോളൂ എന്ന് അള്ള പറഞ്ഞാൽ ആ 3 നേരം നിസ്കരിക്കേണ്ട ആവശ്യം നമ്മൾക്കുള്ള നബി അതേ ചെയ്തിട്ടുള്ളൂ. നബി 3 നേരം തന്നെ നിസ്കരിച്ചിട്ടുള്ളൂ. പിന്നെ അബൂബക്കർ നിസ്കരിച്ചോ 3 നേരം? 5 നേരം ഇല്ല, 3 നേരം. ഉമറും 3 നേരം, ഉസ്മാനും 3 നേരം, അലിയും 3 നേരം. പിന്നെ അവിടെ നിന്നിട്ട് താബി താബിഈകളെന്ന് നമ്മൾ പറയലേ ഇല്ലേ? അവിടെ എങ്ങോട്ടാ താബി താബിഈ നമ്മൾ നോക്കാം. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി. അലി എവിടെ നിന്നിട്ടാ നിസ്കാരം പൂർത്തിയാക്കിയത്? അലിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ എത്ര നിസ്കരിച്ചിരുന്നത്? എവിടെയാണ് അവരുടെ നിസ്കാരം നടന്നിരുന്നത് എന്നൊന്ന് അന്വേഷിക്കണം. എന്താ അന്വേഷിക്കണം? മക്ക തന്നെ അല്ല, മദീനത്തന്നെ അല്ല, മദീനത്തല്ല. അലിയും അനുയായികളും പോയിട്ട് 3 നേരം നിസ്കരിച്ചിരുന്നത് ഇറാഖിലാണ്, കൂഫയിൽ. കൂഫ ബസ്രയിലൊക്കെയാണ് അലിന്റെ ആൾക്കാരുണ്ടായിരുന്നത്. പിന്നീട് ഇറാനിലേക്ക് പകർന്നു. അങ്ങനെ കൂഫയിലും ബസ്രയിലും തുടർന്ന് ഇറാനിലും പേർഷ്യൻ രാജ്യങ്ങളിലൊക്കെ അലിയിന്റെ അനുയായികൾ അവിടെ പടരുകയും അലി ഇസ്ലാമതം പഠിപ്പിക്കുകയും 5 കൊല്ലമോടെ ഭരണം നടത്തുകയും ആ 5 കൊല്ലക്കാലവും ആ 3 നേരം മാത്രം നമസ്കരിക്കുകയും ആ നമസ്കാരം 1300 കൊല്ലം കഴിഞ്ഞിട്ടും ഇന്നും ഇറാനിലും ഇറാഖിലും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ അറിയണം. അങ്ങനെ ഒരു ചരിത്രം ലോകത്തുണ്ടോ? ഉണ്ട്. ഇറാനിൽ 10,000 പള്ളികൾ, ഇറാഖിലുമുണ്ട്. ഇറാഖിൽ 60% ഷിയാക്കളാണ്, ഇറാനിൽ 95% ഷിയാക്കളാണ്. ഇറാനിൽ 6.5 കോടി ജനങ്ങൾ, ഇറാൻ മുസ്ലിംകൾ ഇറാനിലുണ്ട്. അവരുടെ 100,000 പറം വരുന്ന പള്ളികളിൽ തന്നെ എത്ര നേരം നമസ്കാരം? 3 നേരം മാത്രം നമസ്കാരം. 3 നേരത്തല്ലാതെ ബാങ്ക് കൊടുക്കാൻ പാടില്ല, 3 നേരത്തല്ലാതെ ഇമാമത്ത് നിൽക്കാൻ പാടില്ല, 3 നേരം നിസ്കരിക്കുന്നവർക്ക്, 3 നേരം പാലിക്കുന്നവർക്കല്ലാതെ ശമ്പളമില്ല. 5 നേരം ബാങ്ക് കൊടുത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജയിലാണ് ഇറാനില്. ഇറാൻ ഭരണകൂടത്തിലുള്ള മുസ്ലിം പള്ളികളെ പറ്റി പറഞ്ഞത്. 6.5 കോടി മുസ്ലിങ്ങളുടെ ഒട്ടാകെ നോക്കിയാൽ ലോകത്ത് 10 കോടി ഷിയാക്കൾ. ആ ഷിയാക്കൾ എന്ന് പറഞ്ഞ അയ്യോ, അതാ സംഭവം. ഷിയാക്കൾ എന്ന് പറഞ്ഞ ജൂതന്മാരെക്കാണ് അപ്പുറല്ലേ? മുഹമ്മദ് റസൂൽ എന്ന് പറയാത്ത ആൾക്കാരല്ലേ ഷിയാക്കൾ? അവരെ വർത്താനം പറയണത് അവിടെ ഒന്ന് പഠിക്കാം. ആരാണ് ഷിയാക്കൾ മുഹമ്മദ് റസൂൽ എന്ന് പറയുന്നില്ല? ആര് പറഞ്ഞു ഷിയാക്കൾ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നില്ല, അലി റസൂലുള്ള എന്നാണ് അവരുടെ വിശ്വാസം എന്ന് ആര് പറഞ്ഞു എന്ന് നമ്മൾ ചോദിക്കണം. ആരാ പറഞ്ഞത്? സിയന്റെ പരിഭാഷയിലും കൂടി ഉണ്ടല്ലോ, മുഹമ്മദ് റസൂലുള്ള എന്ന് ഷിയാക്കൾ പറയാറില്ല, അലി റസൂലുള്ള എന്നാണ് അവരുടെ വാദം. ലാഇലാഹില്ലല്ലാഹ് പറയും, പിന്നെ അലി റസൂലുള്ള എന്നാണ് അവരുടെ വിശ്വാസം. മുഹമ്മദ് റസൂലുള്ള എന്ന് പറയില്ലല്ലോ. സിയന്റെ പരിഭാഷ ബുഖാരി പരിഭാഷയിൽ പോലും എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്, എഴുതിയിട്ടുണ്ട്. സിയൻ ജീവിച്ചിരിപ്പുണ്ട്, കേസുകൂടാ യാതൊരു പ്രയാസമില്ല. സിയൻ ജീവിച്ചിരിപ്പുണ്ട്, സിയന്റെ ഖുർആൻ പരിഭാഷ ഇവിടെ ഉണ്ട്. ഷിയാക്കളിൽ പെട്ട ഒരുത്തൻ ലാഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയാത്ത ഒരുത്തൻ ഈ ഭൂമുഖത്തുണ്ടെന്ന് തെളിയിക്കാൻ സിയന് സാധിക്കൂ? സാധ്യല്ല, സാധ്യല്ല. ലോകത്തൊരുത്തനും സാധ്യല്ല. ഷിയാക്കള് മുഴുക്കെ ലാഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നവരാണ്. മുഴുക്കെ 10-25 വിഭാഗം അവരുടെ കൂട്ടത്തിലുണ്ട്, ഇരിക്കട്ടെ.
ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം മുഹമ്മദ് റസൂലുള്ള എന്ന് പറയാത്ത ഒരൊറ്റ ശീലി ഈ ഭൂലോകത്തില്ല. ആ ഇത്ര ധൈര്യമായിട്ട് പറയാ, പഠിച്ചു എന്നെ സംബന്ധിച്ച് പഠിച്ചു, ഒരു ശീ ഈ ലോകത്തില്ല. എന്താ ശിയാക്കൾ പറയല്? ലാ ഇലാഹ ഇല്ലല്ലാഹ മുഹമ്മദ് റസൂലുള്ള. പിന്നെ ചിലർ പറയും അലി വലിയുള്ള പറഞ്ഞോട്ടെ, മദീസഹ വലിയുള്ള എന്ന് പറഞ്ഞോട്ടെ മകന്ത്. അലി വലിയുള്ള അല്ല, മദീസഹ വലിയുള്ള അല്ല, സൈനുദ്ദീൻ മഹദും വലിയുള്ള എന്ത് പറഞ്ഞാൽ നമുക്ക് കേസില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ മുഹമ്മദ് റസൂലുള്ള പറഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ഔചര്യം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ അലി വലിയുള്ള അല്ലേ, ആണല്ലോ, പിന്നെ എന്താ പറഞ്ഞു ദേഷ്യം പിടിക്കണ്. അലി വലിയുള്ള തന്നെയാണ്, അവിടെ കുഴപ്പമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ മുഹമ്മദ് റസൂലുള്ള എന്ന് തീർത്തും പറയുന്ന, വാശിയോടുകൂടി പറയുന്ന, ആദർശമായിട്ട് അംഗീകരിച്ച 10 കോടി മുസ്ലിങ്ങളാണ് ഇന്ന് ഈ ഭൂമുഖത്ത് ഷിയാക്കൾ. ഷിയാക്കൾ ലാ മുഹമ്മദ് റസൂലുള്ള പറയാത്ത ഒറ്റ ഈ ഭൂമുഖത്തില്ല, ഇന്ന് ഉണ്ടായിട്ടില്ല. തെളിയിക്കട്ടെ, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഈ ഷിയാക്കൾ മുഴുവൻ ഷഹാദത്ത് പൂർണ്ണമല്ല എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരോട് ജീവിച്ചിരിപ്പുണ്ട്, അവരും തെളിയിക്കട്ടെ. ഷിയാക്കൾ ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് ചിലരിൽ ഞാൻ തെളിയിക്കട്ടെ. സത്യമല്ല, ശുദ്ധമാണ്. ശുദ്ധ നുണ പറഞ്ഞുണ്ടാക്കിയത് ആര്? സി എന്നുള്ള പറഞ്ഞുണ്ടാക്കി എന്ന് പറയല്ല, പാവം പെട്ടതാ, പെട്ടതാ. ആ ചരിത്രം ഈ കള്ളന്മാരെ ചരിത്രം പകർത്തിയതാ. പക്ഷെ സത്യത്തിൽ ഷിയാക്കളിൽ മുഹമ്മദ് റസൂലുള്ള പറയാത്തൊരു ഷിയില്ല. ഞാനും കുറെ ഷിയാക്കളൊക്കെ ബോംബെയിലും മദ്രാസിലൊക്കെ പോയിട്ട് കണ്ടാടത്തുനിന്നൊക്കെ ഷിയാക്കളോട് സംസാരിക്കും. ഷിയാക്കളെ ഇറാനിൽ തന്നെ, ഇറാഖിൽ തന്നെ പോയിട്ട് കണ്ട് സംസാരിച്ച് പോരുന്ന അനുയായികൾ നമ്മൾ കൂട്ടത്തിലുണ്ട്. അവരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോ എന്താ സംഭവം എന്നറിയോ, ലാ ഇലാഹ ഇല്ലല്ലാഹ മുഹമ്മദ് റസൂലുള്ള നമ്മളെക്കാളെ കടുപ്പ, നമ്മളെക്കാളെ കടുപ്പാണ് അവർക്ക്. പക്ഷെ അലിയിലൊന്ന് ബഹുമാനിക്കും, യാതൊരു കുഴപ്പമില്ല, ബഹുമാനിക്കും പോണം. പക്ഷെ അലി വലിയുള്ള പറഞ്ഞോളൊന്നും നമ്മൾ പറഞ്ഞില്ല, പറഞ്ഞെങ്കിൽ അബദ്ധമില്ല. എന്നാലും അലി വലിയുള്ള എന്ന് പറയുന്നതും അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. അലി വലിയുള്ള എന്ന് പറയുന്നവരെ അള്ള ശിക്ഷിക്കൂല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ അള്ള വിടൂലേന്ന് നോക്കണം. നോക്കണം എന്താ കാരണം എന്നറിയോ, ഇവിടെ ശഹാദത്ത് കേട്ട ആളാരാന്നറിയോ, ഇവിടെ ശഹാദത്ത് കെട്ടത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഏറ്റവും വലിയ ഇമാമായ അബൂ ഹുറൈറയാണ് ശഹാദത്ത് കെട്ടത്. ബുഖാരിയിലതാ, മുസ്ലിമിലതാ, ദശക്കണക്കിൽ ഹദീസുകളതാ. ബുഖാരിയിലും മുസ്ലിമിലുള്ള ദശക്കണക്കിൽ ഹദീസുകളിൽ അബൂ ഹുറൈറ മുഹമ്മദ് റസൂൽ കേൾക്കുന്നു, ഇബ്നു ഉമർ കേൾക്കുന്നില്ല. അബൂ ഹുറൈറ കേൾക്കുന്നു, ഇബ്നു അബ്ബാസ് കേൾക്കുന്നില്ല. അബൂ ഹുറൈറ കേൾക്കുന്നു, ഇബ്നു മസൂദ് കേൾക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ പറയുമ്പോ മുഹമ്മദ് റസൂൽ ഉണ്ട്, അബൂ ഹുറൈറ പറയുമ്പോ മുഹമ്മദ് റസൂൽ ഇല്ല. എത്ര ഹദീസ്? 10-20 ഹദീസ് പിടിച്ചോളൂ ബുഖാരി മുസ്ലിം. ബുഖാരി മുസ്ലിമിൽ നിന്ന് നമ്പർ എഴുതിയെടുത്തോളൂ. 10-ൽ പരം ഹദീസുകളിൽ അബൂ ഹുറൈറ മുഹമ്മദ് റസൂൽ കട്ട ഹദീസുകൾ ബുഖാരി മുസ്ലിമിൽ ഞാൻ എണ്ണിത്തരാം, പകർത്തിത്തരാം. ഒക്കെ അച്ചടിച്ചിറക്കാൻ പോകുന്നുണ്ട്, കുറക്കെ ഇറക്കും ചെയ്തു. ഷഹാദത്ത് ചെല്ലുന്ന ഇസ്ലാംകാരെ എണ്ണുന്ന അവസരത്തിൽ പോലും ഷഹാദത്ത് കട്ടു എന്ന് പറഞ്ഞ ഇയാളെക്കാണ് വലിയ മുനാഫിക്ക് ലോകത്തുണ്ടോ? ഇസ്ലാംകാരി എണ്ണുമ്പോഴാണ് സാത്ത് വെക്കുന്നത്. ഇവിടെ മക്കാര മുശ്രിക്കുകയുള്ളവർ ഷഹാദത്ത് ചൊല്ലുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ പറയുകയും സക്കാത്ത് കൊടുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന കാലത്തോളം അവരോട് യുദ്ധം ചെയ്യണമെന്ന് നബിക്ക് കൽപ്പന ഉണ്ടെന്ന് ഇബ്നു അബ്ബാസ് ഇബ്നു ഉമർ പറഞ്ഞപ്പോ ബുഖാരി ലതാ മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങനെ മക്ക മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞ ഏതുവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അതുവരേക്കും യുദ്ധം ചെയ്യണമെന്ന് ഇബ്നു ഉമർ പറയാം. അതേ ഹദീസ് തന്നെയാണ് അബൂ ഹുറൈറ പറഞ്ഞത്. അതേ കാര്യം തന്നെ അബൂ ഹുറൈറ അപ്പുറത്തെ പേജിൽ പറയുന്നു. എന്താ പറഞ്ഞത്? ഉമിർത്തു അൻ ഖാതില അന്നാസ ഹത്ത യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വയഖീമു സ്സലാത്ത വയുത്തു സക്കാത്ത. ആ മക്കക്കാരായ അധികാരികളായ കരാർ ലംഘിച്ച അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ യുദ്ധം ചെയ്യാനേ എന്നോട് പറഞ്ഞു. എല്ലാവരോടും ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് വരെ യുദ്ധം ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, മുഹമ്മദ് റസൂലിനെ ചൊല്ലിക്കൊള്ളുന്നില്ല. കാരണം മുഹമ്മദ് റസൂലുള്ള ചൊല്ലിയിട്ടില്ലെങ്കിലും യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ജൂതന്റെയും തലണ്ടാവൂല. മുഹമ്മദ് റസൂലുള്ളാഹ് ജൂതന്മാരെ പറയില്ല, അബൂ ഹുറൈറയും പറയില്ല. അപ്പൊ യുദ്ധം ചെയ്യേണ്ട സ്ഥലത്ത് മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു, അബൂ ഹുറൈറ ഷഫാഅത്തിന്റെ അവിടെ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു, ഇസ്ലാംകാരി എണ്ണിയെടുത്ത് അബൂ ഹുറൈറ കട്ടു, മാസറിൽ ഷഫാഅത്ത് കിട്ടേണ്ട സ്ഥലത്ത് അവിടെ അബൂ ഹുറൈറ മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു, ഷഫാഅത്ത് വേറെ കാര്യം ഇരിക്കട്ടെ. ഇങ്ങനെ ആ മുഹമ്മദ് റസൂലുള്ള നടത്തി കാക്കുന്ന അബൂ ഹുറൈറനെ ഇമാമാക്കി വെച്ച ആൾക്കാര് പറഞ്ഞുണ്ടാക്കാ എന്തെന്ന്? ഷിയാക്കൾ മുഹമ്മദ് റസൂലുള്ള ചെല്ലലില്ല എന്ന്. പെരുങ്കാല് പൂഴ്ത്തി വെച്ചിട്ടേ, പെരുങ്കാല് പൂഴ്ത്തി വെച്ചിട്ട് മറ്റവരെ പെരുങ്കാലെന്ന് വിളിക്കുന്ന പണിയാണ് 1300 കൊല്ലപ്പെടാൻ നടത്തിയത്. അബൂ ഹുറൈറ എന്ന് പറയുന്ന ഇമാമ സുന്നത്ത് ഈ നബിന്റെ പേരിലുള്ള ഷഹാദത്ത് നടത്തി കട്ടത് ഇവിടെ രേഖകളുണ്ടായിരിക്കെ, ബുഖാരി മുസ്ലിമിന് രേഖകളുണ്ടായിരിക്കെ, അത് മുഴുവൻ പൂഴ്ത്തി വെച്ചിട്ട് ഷിയാക്കളെ ഷഹാദത്ത് ചെല്ലലിൽ മുഹമ്മദ് റസൂലുള്ള ചെല്ലലില്ല എന്നുള്ള ശുദ്ധ നുണ ഈ 90 കോടി മുസ്ലിമീങ്ങൾ ഈ 10 കോടിക്കെതിരിൽ അടിച്ചു പരത്തിയെങ്കിൽ 1000 കൊല്ലം ഈ നുണവിടെ പ്രചരിപ്പിച്ചെങ്കിൽ ആരാണ് ഇതിൽ ദുഷ്ടർ എന്ന് മനസ്സിലാക്കും? ആരാ ദുഷ്ടർ? കട്ടവൻ കക്കാത്തവന്റെ മേൽക്കിട, കട്ടവനെ ഇവിടെ ഇമാമാക്ക, നടക്കൂല. അപ്പൊ അത്രയും വലിയൊരു പൂഴ്ത്തിവെപ്പ് ഒരു ചെയ്യോ, അവരൊക്കെ മനുഷ്യൻ ചെയ്യോ, ചെയ്യുന്ന ഇനിയും കേട്ടോളൂ, ഇനിയും കേട്ടോളൂ. ഇറാനിൽ 3 നേരം അല്ലാതെ ബാങ്കില്ല, 3 നേരം അല്ലാതെ നിസ്കാരമില്ല. ഇറാനിലെ 10,000 കണക്കിൽ പള്ളികൾ ഇന്നുണ്ട്, ഇന്നുണ്ട്. അങ്ങനത്തെ ഒരൊറ്റ പള്ളിയിലും ഷിയാക്കളുടെ അലിബിൻ അബി താലിബിന്റെ അനുയായികൾ അവരുടെ ഒരൊറ്റ പള്ളിയിലും ഇങ്ങനെ ഈ 3 നേരത്തെ പരിപാടിയാണ് നിർബന്ധമായിട്ട് അവർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അവിടെ പോയി സന്ദർശിച്ചു വന്ന സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ നേതാക്കന്മാരും മദ്ഹബുകാരും പല ഗ്രൂപ്പുകാരും കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അവിടെ പോയി സന്ദർശിച്ചു വന്നിട്ട് ലേഖനങ്ങൾ എഴുതി, അങ്ങനെ 5-ഉം 10-ഉം ലേഖനങ്ങൾ എഴുതി തീർത്ത് അവിടുത്തെ ചരിത്രം മുഴുവൻ എഴുതിയിട്ടും ഇറാനിൽ 3 നേരം നമസ്കാറുള്ളൂ എന്ന ഒരു സത്യവാർത്ത അവരുടെ ഒരു പ്രബോധനത്തിലോ അതുപോലെ മറ്റേ മാധ്യമത്തിലോ ഏതെങ്കിലും ഒരു പത്രത്തിൽ അല്ലെങ്കിൽ ഷബാബിലോ ചന്ദ്രികയിൽ എന്ന് പറയുമ്പോ ഉള്ളത് പറയണല്ലോ, ചന്ദ്രികയിൽ എഴുതിയിട്ടോ എന്നിന്നോട് ഒരാൾ പറഞ്ഞു. ഉള്ളത് ആര് പറഞ്ഞാലും സമ്മതിക്കണം, സത്യം പറഞ്ഞ സമ്മതിക്കണം. ചന്ദ്രികയിൽ ഇറാനിൽ 3 നേരത്തെ നിസ്കാരമുള്ളൂ എന്ന് ചന്ദ്രികയിൽ എഴുതി എന്ന് ഒരാളിനോട് പറഞ്ഞത് വെറുതെ പറയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. മാധ്യമത്തിൽ എഴുതിയോ? ഇറാൻ ചരിത്രം ഒട്ടാകെ വിരിച്ചല്ലോ. ഇവിടുന്ന് പ്രതിനിധികൾ പോയിട്ട് ജമാഅത്തിനോടുള്ള വിരോധം പറയാനോ? ഒക്കെ എന്റെ സുഹൃത്തുക്കളാ, കണ്ടാറൊക്കെ വലിയ രോഗ്യ, ഈ കാര്യത്തിൽ തർക്കമുള്ളൂ, വേറെ താറൊന്നുമില്ല. ഇവിടെ മൊലി മാറി, എന്റെ കുറെ വിഷയന്മാരാണ് പോയത്. അവർ ഇറാനിൽ പോയി വന്നപ്പോൾ ഇറാനിൽ 3 നേരെ ബാങ്കുള്ളൂ, 3 നേരം നിസ്കാറുള്ളൂ എന്ന് അവരുടെ മാധ്യമത്തിലെഴുതിയോ, പ്രബോധനത്തിലെഴുതിയോ? എന്തായതായിരിക്കും കാരണം? അവിടുന്ന് ചപ്പാത്തിയും ചോറും കോഴിയും കോഴിമുട്ടിയും ഒക്കെ തിന്നത് എഴുതി, 3 നേരെ നിസ്കാറുള്ളൂ എന്ന് എഴുതിയോ? എന്തായതായിരിക്കാൻ കാരണം? എന്തായതായിരിക്കാൻ കാരണം? 1300 കൊല്ലം അവർ പൂഴ്ത്തിവെച്ചിലിവിടെ, 1300 കൊല്ലം ഇറാനിൽ 3 നേരെ നിസ്കാറുള്ളൂ എന്നുള്ള സത്യം അവർ പൂഴ്ത്തിവെച്ചില്ലേ? ഇന്ന് ഈ വാർത്താവിനിമയ ബന്ധങ്ങൾ മാധ്യമങ്ങളൊക്കെ ലോകത്തൊട്ടാകെ പ്രചരിച്ച ഇക്കാലത്ത് പോലും ഇവിടെ ലക്ഷക്കണക്കിൽ കോപ്പികൾ അടിച്ചു പരത്തിട്ട് നേരിട്ട് ദിവസേന കണ്ടുവന്ന 3 നേരത്തെ നിസ്കാരം എന്തുകൊണ്ട് ഒരൊറ്റ പത്രത്തിൽ എഴുതിയില്ല? എന്തുകൊണ്ട് എഴുതിയില്ല? കുവൈത്തിലെ ഒരു നെബിച്ചി ഇറങ്ങിയിട്ടുണ്ട്, അവളിപ്പോ 3 നേരം ആക്കിയിട്ടുണ്ട് അത്ര എന്ന് ബോക്സ് ട്വൽ ന്യൂസ് മാധ്യമത്തിൽ എനിക്കതിൽ പ്രസിദ്ധീകരിച്ചല്ലോ. അതെന്തിന്? കുവൈത്തിലെ ഒരു നെബിച്ചിയല്ല, മക്കത്തെ നബിയാണ് 3 നേരം നിക്കരിച്ച്. കുവൈത്തിലെ നബിച്ചി അവിടുത്തെ വെപ്പാറ്റി ആരെങ്കിലും ഒക്കെ നിക്കരിച്ച്, അവിടെ പ്രശ്നമല്ല. നബിയും നബിയുടെ 4 സഖാക്കളും ഉസ്മാൻ അലി അങ്ങനെ ഇറാനിലേക്ക് 3 നേരത്തെ നിസ്കാരം പോയത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇറാനിലേക്ക് 3 നേരം കൊണ്ടുപോയി പഠിപ്പിച്ച അലിയിന്റെ അനുയായികൾ ഇന്നുവരെ ഇറാനിലും ഇറാഖിലും 3 നേരം നിലനിർത്തി പോന്നപ്പോൾ അത് ലോകം മുഴുവൻ മൂടിവെച്ച ആൾക്കാർ ഒരൊറ്റ മദ്ഹബ് 4 മദ്ഹബ് ഒരൊറ്റ ഗ്രന്ഥത്തിലും എഴുതിയില്ല, ഇറാനിൽ 3 നേരം നിസ്കരിക്കില്ലെന്ന് ഒരൊറ്റ മദ്ഹബ് ഗ്രന്ഥത്തിലും എഴുതിയില്ല. സംഘടിതമായിട്ട് പൂഴ്ത്തിവെച്ചു ഇവിടുത്തെ ഗ്രൂപ്പുകാർ, സംഘടിതമായിട്ട് പൂഴ്ത്തിവെച്ചു ഇവിടുത്തെ പത്രക്കാർ. ഇത് ദിനപത്രക്കാരല്ലോട്ടോ, ദിനപത്രം ഒരു മാധ്യമം, മാധ്യമം പൂഴ്ത്തി വെച്ചു. എന്തുകൊണ്ട് പൂഴ്ത്തി വെച്ചു? അവർക്ക് എഴുതി കൂടെ, ഇറാനിൽ ഞങ്ങൾ പോയി കണ്ടപ്പോൾ 3 നേരം ബാങ്ക് കൊടുക്കുന്നു, 3 നേരം ജമാഅത്ത് നടത്തുന്നു, 5 നേരത്തെ ബാങ്ക് ജമാഅത്ത് അവിടെ ഇല്ലെന്ന് എഴുതി കൂടെ മാധ്യമത്തിൽ, പ്രബോധനത്തിൽ എഴുതി കൂടെ. 5-ഉം 10-ഉം ലേഖനം എഴുതിയിട്ട് എന്തുകൊണ്ട് അത് എഴുതിയില്ല? അപ്പൊ ഈ സമുദായത്തിന് സത്യം മനസ്സിലാക്കി കൊടുക്കരുത്. അവരുടെ ഉദ്ദേശം സമുദായം ഈ സത്യം അറിയരുത്, അതുകൊണ്ട് ഇപ്പൊ ഈ സത്യം പുറത്തു വരാതിരിക്കും. അപ്പൊ പേരെ പണി എന്തായിരുന്നു അറിയോ? അലിബിൻ അബി താലിബും കൂട്ടുകാരും ഇറാനും ഇറാഖിലൊക്കെ പോയിട്ട് 3 നേരം നിലനിർത്തി പോരുമ്പോ മക്കക്ക മദീനത്തുള്ള ആൾക്കാരുടെ അബൂഹുറൈറന്റെയും മാദിയന്റെയും പണി എന്തായിരുന്നു അറിയോ? അപ്പോഴേ നമുക്ക് ഇവിടെ പണി ആരംഭിക്കാണ്ട് എന്താ പണി? ഇബാദത്ത് ചെയ്യാം, ഇബാദത്തിന്റെ സ്വർഗം കിട്ടാൻ. അങ്ങനെ നാളെ പരലോകത്ത് വെല്ലുമ്പോ ഇബാദത്ത് പെരുപ്പിച്ച ആൾക്കാർക്കാണ് സ്വർഗം എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നുണ ഹദീസുകൾ ഒരുപാടായിട്ട് പറഞ്ഞിട്ടുണ്ടാക്കി. അപ്പൊ എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ നിക്കരിക്കന്നെ? എത്ര നേരം? ആ നിക്കാറും കുറച്ചൊന്നുമില്ല, ജൂതന്മാരാണ് 5 നിക്കരിക്കുന്നവരാ, അന്നും അതിന്റെ മുമ്പ് 5 നിക്കരിക്കുന്നവരാ. അപ്പൊ അബൂഹുറൈറ പറഞ്ഞ് പ്രചരിപ്പിച്ചു. ആദ്യം 3 പാടുള്ളൂ പറഞ്ഞ അബൂഹുറൈറ തന്നെ 5 നേരത്തെ നിസ്കാരം കിട്ടോ. അത് ആരാ പറഞ്ഞത്? ജിബ്രീൽ നബിനെ കൊണ്ടുപോയിട്ട് ഏകാനാകാശം പഠിപ്പിച്ചു വിട്ട നിക്കാരാണ് 5 നേരത്തെ നിസ്കാരം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും നിസ്കരിക്കണം. ശരി, ഈ കൗമല്ലേ മാവിയാന്റെ കാലത്ത് അവിടെ വരുന്ന അറാബികൾ എന്ന് പറഞ്ഞാൽ വെറും കൗമുകളാ. അവർക്ക് ജിബ്രീൽ ഇങ്ങോട്ട് ഇറങ്ങുമോ പോവോ, അത് നബി അങ്ങോട്ട് കയറോ ഇതൊന്നും അവർക്കറിയില്ല. നബിക്ക് അങ്ങോട്ട് ആകാശത്ത് കയറാൻ പാടില്ല എന്ന് 3 വട്ടമാണല്ലോ ഖുർആനിൽ പറഞ്ഞത്. ഇയാൾ പറഞ്ഞാ നബി ആകാശത്ത് കയറി പോയിന്ന ഇരിക്കട്ടെ. ആകാശത്ത് നബി കയറിപ്പോട്ട് മേരാജ് നടത്തി 5 നേരത്തെ നിസ്കാരം ഫറളാക്കി കൊണ്ടുവന്നു, അങ്ങനെ ആകാശാരോഹണം നടത്തി എന്ന് നബിനെ പറ്റി പറഞ്ഞുണ്ടാക്കുന്നവൻ കാഫിറാണെന്ന് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. കാഫിറാണെന്ന് നിങ്ങൾ അറിയില്ലോട്ടോ. നമ്മളൊക്കെ 5 മേരാജൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ, നിങ്ങൾ കൊടുത്തും കൂടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. അതായത് ഞാനും അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളെ തന്നെയാണ്. നമ്മളാരും കാഫിറാവൂല. കാഫിറാവണ ആരാണെന്നറിയോ? ഇതൊക്കെ അച്ചടിച്ചു കൊടുത്തു. നബിക്ക് ആകാശാരോഹണം പാടില്ല. അത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും കാണിക്കാൻ ഞാൻ തയ്യാറല്ലാതെ വേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുന്നു എന്ന് അള്ള പ്രഖ്യാപിച്ച അതേ ആ സൂറത്തിൽ തന്നെ, സൂറത്തുൽ ഇസ്രായിൽ തന്നെ, ഏറ്റവും വലിയൊരു മഹാത്ഭുതം നബിനെ കൊണ്ട് അള്ള ചെയ്യിപ്പിച്ചു എന്നുള്ള ശുദ്ധ നുണ പറഞ്ഞുണ്ടാക്കിയത് കുഫ്റാണ് എന്ന് അച്ചടിച്ചു കൊടുത്തു. കുഫ്റാണ്. ആകാശത്തേക്ക് കയറിയിട്ട് നിന്റെ വക എന്തെങ്കിലും വലിയ മനുഷ്യത്വം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തേക്ക്, എന്നെ കാക്കണ്ട, നീ ഒരു മനുഷ്യനാണ്, എനിക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞേക്ക് എന്നൊക്കെ അള്ളാഹു നബിയോട് പറഞ്ഞ അങ്ങനത്തെ നബി ആകാശാരോഹണം നടത്തി അള്ളാഹുവിന്റെ അനുമതി കൂടാതെ എന്നുള്ള പിന്നെ അർത്ഥം അള്ളാഹു പാടില്ല എന്ന് പറഞ്ഞ ആ വിഷയം നബി നടത്തി എന്ന് പറയുന്നവൻ കാഫിറാണ് എന്ന് പറഞ്ഞ് അച്ചടിച്ചു കൊടുത്തിട്ട് മിണ്ടുന്നില്ല, പ്രഭാതത്തിൽ എഴുതുന്നില്ല, മാധ്യമത്തിൽ എഴുതുന്നില്ല, ഷബാബിൽ എഴുതുന്നില്ല, അൽമനാറിൽ എഴുതുന്നില്ല, ഞങ്ങളത് പറയുന്നവരാണ്, ഞങ്ങൾ കാഫിറല്ല എന്ന് പറഞ്ഞൂടെ. കാഫിറ ഒരാൾ കാഫിറാക്കിയുണ്ട്, കാഫിറാവല്ല ശരിയാ, പക്ഷെ ഖുർആൻ നിഷേധിച്ച കാഫിറാണ്, ഖുർആൻ നിഷേധിച്ചാൽ കാഫിറാവും. അതാ പോയി പറഞ്ഞത് നമ്മൾ ഒരാളെ ഒരാളെ കാഫിറാക്കില്ല, ഖുർആൻ പറയാ നബി ആകാശാരോഹണം പാടില്ല. ഒരുട്ടോ രണ്ടുട്ടോ മൂന്നുട്ടോ അങ്ങനത്തെ ഒരു പരിപാടി നിനക്ക് തരാൻ തയ്യാറില്ല. ഖുർആൻ തന്നെ മദീന അള്ളാഹു നബിയോട് പറയാ, ഇവർ പറയാ ഖുർആനും അതിന്റെ പുറമെ ആകാശാരോഹണം ഉണ്ടായിരുന്നു. അള്ളാഹ് ഇല്ല എന്ന് പറഞ്ഞത് മൂന്നട്ടം പറഞ്ഞത് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്, അത് കാഫിറാവണ പണിയാണെന്ന് പറഞ്ഞു ആര് പറഞ്ഞാലും ശരി, അതിന് മറുപടി ഇല്ല. ഏതായാലും അഞ്ചു നേരം ഉണ്ടാക്കാൻ വേണ്ടി മെഹ്റാജ് ഉണ്ടാക്കി, മെഹ്റാജും പൊളിഞ്ഞ് ഇസ്രാവും പൊളിഞ്ഞു. ഇസ്രാ എന്താ പൊളിഞ്ഞ്? ഒറ്റരാത്രി കൊണ്ട് മക്കത്ത് നിന്ന് മദീന ബൈത്തുൽ മഖ്ദസ് വരെ പോയിന. ഒറ്റരാത്രി നിന്ന് എവിടെ കിട്ടിയെന്ന് ചോദിച്ചു. ഇവരുടെ സകല പരിഭാഷയിലും എല്ലാവരും ഒരു രാത്രി കൊണ്ട് നബി മദീനത്തെ മക്കത്തെ പള്ളിയിൽ നിന്ന് മദീന മസ്ജിദുൽ അക്സയിലേക്ക് പോയി എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എവിടെയാണ് ഒരു രാത്രി എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു നോക്കുമ്പോ ഇപ്പോ മിണ്ടുന്നില്ല. 79 സ്ഥലത്ത് ലൈലി എന്ന് പറയുന്ന പദത്തിന് ഖുർആനിൽ രാത്രി കാലം എന്ന അർത്ഥം വെച്ചു, ഒരു രാത്രി എന്ന് അർത്ഥമില്ല, ഏകരാത്രി എന്ന് അർത്ഥമില്ല. 80-ാമത്തെ സ്ഥലത്ത് ഒരു ലൈലി വന്നപ്പോ അതിന് ഏകരാത്രി എന്ന് അർത്ഥം വെച്ചു മീറാജ് ഉണ്ടാക്കാൻ വേണ്ടി. ബുഖാരി ചെയ്ത കള്ളത്തരാണത്, മുസ്ലിം ചെയ്ത കള്ളത്തരമാണ്. ഇത് ഖുർആനിലുള്ള 79 ആയത്തിനെ നിഷേധിച്ചു കൊണ്ടിട്ടാണ് 80-ാമത്തെ ആയത്തിൽ നുള പറഞ്ഞത് എന്ന് അച്ചടിച്ചു കൊടുത്തു. മറുപടി പറയുന്നില്ല. നിങ്ങളൊക്കെ അറിയണം, ഇത് ഞാനൊരു പാർട്ടിനെ കുറ്റം പറയാൻ വേണ്ടിയല്ല, എഴുതിയ പണ്ഡിതന്മാരെ കുറ്റം പറയാനല്ല, നമ്മളെ വഞ്ചിക്കുന്ന വഞ്ചന നമ്മൾ അറിയണം. നമ്മളൊക്കെ ഈ സത്യം പറഞ്ഞു തരാതെ മീറാജുണ്ട് അന്ന് 7-5 നേരത്തെ നിസ്കാരം ഫറളാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞിട്ട് നമ്മൾ 1300 കൊല്ലാണ് ശ്വാസം മുട്ടിച്ചത്, കുറച്ചൊന്നുമില്ല. 1350 കൊല്ലാണ് മുസ്ലിം സമുദായത്തെ ശ്വാസം മുട്ടിച്ചത്. നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, പഠിക്കാനും വയ്യ, ഉദ്യോഗം നടത്താനും വയ്യ, ഭരിക്കാനും വയ്യ. ഏ അപ്പോഴും കൊടുക്കും, ഭാഗം കൊടുത്താൽ അപ്പം കേൾക്കാം, നിക്കരിച്ചാൽ മതിയോ, പിന്നെ സ്വന്തത്തെ കരിക്കണം. അത് കഴിഞ്ഞ് കണ്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പണി തുടങ്ങുമ്പോൾ അപ്പൊ പിന്നെ മാ കൊടുത്തു, ഇങ്ങനെ മാ കൊടുക്കണം, നിക്കരിക്കണം, നിക്കരിക്കണം, മാ കൊടുക്കുക തന്നെ പണി. ഒരു പണി ഒരു മനുഷ്യന് ചെയ്യാൻ സമ്മതിക്കൂല. ഇങ്ങനത്തെ ഒരു വർഗം ഈ ലോകത്ത് നമ്മളെല്ലാം ഇല്ല. ജൂതന്മാരാണ് മുമ്പ് 5 നേരം ഉണ്ടാക്കിയത് മാ കൊടുക്കലൊക്കെ, ഈ ബാങ്കല്ല. അവർ 5 നേരം നിക്കരിച്ചാൽ മുതലാവൂല എന്നും പറഞ്ഞിട്ട് അവരത് വേണ്ടെന്ന് വെച്ചിട്ട് 1500 കൊല്ലായി, അല്ല 1500 അവർ 1200 കൊല്ലായി അവർ വേണ്ടെന്ന് വെച്ചു ജൂതന്മാർ. അവർക്കിപ്പോ 3 ഉള്ളു, അവർക്കിപ്പോ ശരിയായിട്ടുള്ള ഇസ്ലാമിലേക്ക് വന്നു. നമ്മളോ ആദ്യം 3 3 പോയിട്ട് പിന്നെ ജൂതന്മാരിൽ നിന്ന് 5 ഏറ്റെടുത്തിട്ട് നമ്മൾ ഇന്ന് വരെ ആ പാതാളത്തിൽ നിന്ന് കയറിയിട്ടില്ല. നമ്മൾ അതിൽ കിടന്ന് മുങ്ങി കുളിക്കാം. ഇന്ന് നിക്കരിച്ചോട്ട് തീരുന്നില്ല, നിക്കരിക്കാഞ്ഞാട്ട് മുസ്ലിം ആവൂല, നിക്കരിച്ചോട്ട് തീരുന്നില്ല, ഇത് ചെയ്തായിട്ട് നടക്കൂല. അങ്ങനെ ഇടങ്ങറായി കയ്യപ്പ നമ്മള്. എന്തിനായി ഇടങ്ങറെന്നാ ചോദിക്കുന്നത്? ആരങ്ങനെ ഇടങ്ങറാൻ പറഞ്ഞത്? ഈ 5 ഉണ്ടാക്കിയതാരാ? ഉണ്ടാക്കിയ ആളെ ഇവിടെ കിട്ടി. അബൂ ഹുറൈറ പറഞ്ഞു അങ്ങനെ മീറാജിന്റെ രാത്രിയിൽ 5 ഫറളാക്കി. ശരി, എന്നിട്ട് അതുകൊണ്ട് നിക്കരിച്ചോടി ഇബാദത്ത് ചെയ്ത അത്രയും പുണ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് മദീനത്തിലുള്ള ആൾക്കാരെ മുഴുവൻ ജൂതന്മാർ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്കിവിടെ ഭരണം നിലനിൽക്കണോ? മുആവിയോട് പറഞ്ഞു. മുആവിയ ആരാണെന്ന് മനസ്സിലായ അവിടെ ഉദ്ദേശം ഒന്ന് പറയാം. മുആവിയ എന്ന് പറഞ്ഞ മനുഷ്യൻ അലിയെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്കാണ്. അലിയെ വഞ്ചിച്ചിട്ട് അധികാരം തട്ടിപ്പറിച്ച മുനാഫിക്കാണ് മുആവിയ. അയാളുടെ ഈമാൻ പോലും ശരിയല്ലാന്ന് ഖുർആനിൽ അയാളുടെ സ്ഥിതി തിരിച്ചു, അയാളുടെ പേരെടുത്തതല്ല, അത്തരക്കാരുടെ ഈമാൻ ശരിയല്ല എന്ന് ഖുർആൻ പറഞ്ഞതാ. മക്കമ്പത്തേനെ വാള് കണ്ട് പഠിച്ചപ്പോ മുസ്ലിം ആയതാ, അങ്ങനത്തെ ഈമാൻ ശരിയല്ല എന്നല്ല പറഞ്ഞിരിക്കണേ. ആ 32:29 അങ്ങനത്തെ മുആവിയ. ഇയാൾക്ക് എന്താണ് ഇസ്ലാമിന്റെ പേരിൽ ഭരണം നടത്താൻ മുആവിയക്ക് എന്താ അധികാരമുണ്ട്? അതൊന്ന് ആദ്യം പഠിക്കാം. ഇയാൾ ആരാ തെരഞ്ഞെടുത്ത്? അതൊക്കെ പഠിക്കണമല്ലോ നമ്മള്. മുആവിയാനെ മുസ്ലിമീങ്ങളുടെ ഭരണകർത്താവായിട്ട് അവിടെ കയറിയിരിക്കാൻ ആരാ അധികാരം കൊടുത്തതെന്ന് ചോദിച്ചാൽ അലി ബിൻ അബി ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ ഉടനെ തന്നെ അലി ബിൻ അബി താലിബിനെ ഖലീഫയായിട്ട് തെരഞ്ഞെടുത്തു. അദ്ദേഹം ഭരണം ആരംഭിച്ചു. അതിന് ഗവർണർമാരെ അഴിമതി അനീതിയൊക്കെ ചെയ്യുന്ന ഗവർണർമാരനൊക്കെ പിരിച്ചുവിട്ട കൂട്ടത്തിൽ മുആവിയാനെ പിരിച്ചുവിട്ടു. സിറിയയിലായിരുന്നു, സിറിയയിൽ മാവിയായിരുന്നു അന്ന് അവിടുത്തെ ഗവർണർ.
പിരിച്ചുവിട്ടപ്പോ ഞാൻ എന്താ പറഞ്ഞത്,
ഞാൻ പിരിയിലാണ്. ഇവിടെ ഖലീഫേ, ഇസ്ലാമിന്റെ പരമാധികാരിയായ ഖലീഫ പിരിച്ചുവിട്ടപ്പോ ഈ മുയാവിയ പറഞ്ഞു ഞാൻ പിരിയിലാണ്. മൂപ്പരുടെ കീഴിലാണ് അവിടെ സിറിയക്കാർ ഒട്ടാകെ, മദീനത്തുള്ള ഏതാണ്ട് ആൾക്കാരും മൂപ്പരുടെ കസ്റ്റഡിയിലാണ്, മൂപ്പരുടെ ഗ്രൂപ്പിലാണ്. ഞാൻ പിരിയിലാന്ന് പറഞ്ഞു. പിരിയിലാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതെങ്ങനെ ശരിയാവുക? തെരഞ്ഞെടുപ്പ് പ്രകാരം ഖലീഫായിട്ട് നിശ്ചയിക്കപ്പെട്ട ആളാണ് അലി. അലിന്റെ ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ പിരിയിലാന്ന് പറഞ്ഞാൽ ശരിയാവോ? ആ പ്രശ്നമല്ല എന്ന് പറഞ്ഞു. എന്റെ ഈ ഏരിയ ഉണ്ടല്ലോ, എന്റെ പ്രവിശ്യ, ഈ സ്റ്റേറ്റ് ഇതൊന്നും ഞാൻ വിട്ടുകൊടുക്കൂല, അലി എവിടെങ്കിലും പോയി ഭരിച്ചോട്ടെ എന്നൊക്കെ കൂടി പറഞ്ഞ് ഏഷണി ഉണ്ടാക്കിയിട്ട് ചുരുക്കത്തില്ലാതെ സംഘടനത്തിലേക്ക് കുറെ പറഞ്ഞതാണ്. അങ്ങനെ ഒരു മാവിയ പറഞ്ഞാലും ശരി, അബൂ സുഫിയാൻ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞു എന്നാലും ശരി, ഫൈം ബാത്തി ഹദാഹുമാ ഫഖാതിലുൽ ലതീ തബഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാ. അങ്ങനെ രണ്ട് ചേരിയായിത്തീരുകയും ഒരു ചേരി ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്താൽ അവരോട് പ്രതികാര യുദ്ധം നടത്തിയിട്ട് അള്ളാഹുവിന്റെ ആ കൽപ്പന വിധിയിലേക്ക് മടങ്ങി വരുന്നത് വരെ അവരോട് യുദ്ധം നടത്തണം എന്നുള്ള ആയത്ത് ഖുർആനിലുണ്ട്. അതനുസരിച്ച് അലി യുദ്ധം ചെയ്യല്ല, നിവൃത്തിയില്ല എന്നുള്ള തീരുമാനത്തിൽ മുഅവിയയുമായിട്ട് സ്ത്രീയക്കാരുമായിട്ട് യുദ്ധത്തിന് ഒരുങ്ങേണ്ടി വന്നു. അല്ല, ഇയാൾ ഇവിടെ വേറെ ഭരണം നടത്തുക, അലി ഇവിടെ ഭരണം നടത്തുമ്പോ ഇയാളെ ഭരണം, ഇയാൾക്ക് ഖുർആൻ അറിയാം. രണ്ടു മാസത്തെ രണ്ടു കൊല്ലത്തെ നവ മുസ്ലിം, അയാൾ ഖുർആൻ പഠിച്ചിട്ടുണ്ടാ? ഖുർആൻ ഇയാൾക്ക് അറിയോ? അറിയില്ല. അലി ഇവിടെ ആദ്യം മുതൽ അവസാനം വരെ 23 കൊല്ലക്കാലം ഖുർആൻ പഠിച്ചാളാ, പിന്നെ 25 കൊല്ലം പിന്നെ പഠിച്ചു. അങ്ങനത്തെ അലിയ. അലി ഭരണം നടത്തുമ്പോ മേവിയാക്ക് കൊള്ളിടാൻ പാടില്ല. ഏതായിരുന്നാലും അയാൾ വാശി പിടിച്ച് അവിടെ മക്കും മദീനയും പിന്നെ സിറിയയും കയ്യിലടക്കി ഭരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ വെട്ടി പിടിച്ചെടുത്തപ്പോ അലി ഇന്ന് നേരെ ഇവിടെ എല്ലാം നിവൃത്തിയില്ല, യുദ്ധത്തിന് തയ്യാറെടുത്തു. സിഫ്യൻ വെച്ചിരിക്കും പറയാം, സിഫ്യനിൽ വെച്ചിട്ട് അതിന് അതിർത്തി പ്രദേശമായ സിഫ്യൻ വെച്ചിട്ട് രണ്ട് കൂട്ടക്കാരുടെയും സൈന്യം ഏറ്റുമുട്ടി. മുഅവിയാന്റെ സൈന്യരുടെ ഭാഗത്ത്, അലിന്റെ സൈന്യമരുടെ ഭാഗത്ത്. മുഅവിയാനെ കൊന്നു നശിപ്പിക്കണം, ഖുർആന്റെ നിയമമാണത്, മുഅവിയാനെ വിടാൻ പാടില്ല. അത്തരത്തിൽ യുദ്ധാണ് മുന്നേറി, ഊട്ടിയടിച്ചു, സംഘർഷം വേണ്ടത്ര പൂർണ്ണമായ സംഘടനത്തിലായി യുദ്ധം നടത്തി. അങ്ങനെ മുസ്ലിമികൾ കണ്ടമാനം രണ്ടു ഭാഗത്ത് നിന്നു, പക്ഷെ വളരെയധികം മുഅവിയാന്റെ ഭാഗത്ത് കൊല ചെയ്യപ്പെട്ടു. അവര് മുനാഫിക്കുകളാണ് മുഅവിയാക്ക് പ്രചോദനം നൽകുന്നത്, കൂട്ടുകയർന്നുള്ളത് കുറെ ശത്രുക്കളും അലിന്റെ ശത്രുക്കളും. യുദ്ധം മൂത്ത് മൂത്തിട്ട് 70,000 മുസ്ലിങ്ങൾ മരിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്, ലക്ഷത്തിൽ പരം എന്ന് അങ്ങനെയും പറയുന്നത്. ഏതായിരുന്നാലും 10,000 മുസ്ലിങ്ങൾ അവിടുന്ന് ആ യുദ്ധത്തിൽ മരിക്കേണ്ടി വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് രക്ഷപ്പെടൂലെന്ന് കണ്ടപ്പോ ഈ കപടനായ മുഅവിയ, കപടൻ എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങളെ ഒരു പണി ചെയ്തോളൂ, മുസേഫ് എടുത്തിട്ട് കുന്തത്തിമ നാട്ടിക്കോളൂ. ഗീതന്മാർ പറഞ്ഞു കൊടുത്ത് ഇതൊരു പണിയുണ്ട്, മുസേഫ് എടുത്തിട്ട് ഒരു കുന്തത്തിമ ഒരു വടിമ നാട്ടിട്ട് പൊന്തിക്കുക, ഇതാ ഈ ഖുർആനിലുള്ളതനുസരിച്ച് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞോളൂ. എന്നെങ്കിൽ അല്ലാതെ ഇപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ യാതൊരു ഭാവമില്ല, എവിടെ നീ ഒറ്റ നിന്നെ തലബാക്കിണ്ടാവില്ല, അലിന്റെ സൈന്യം മുന്നേറിയിരിക്കണമെന്ന് പറഞ്ഞു. അത് തന്നെ പണിയെന്നും പറഞ്ഞിട്ട് മുഅവിയ സൈന്യ അധിപന്മാരുണ്ടല്ലോ, അതിൽപ്പെട്ട ഒരാളോട് പറഞ്ഞു, പൊക്കുന്നു, വേഗം കുന്തുണ്ടാക്കിയിട്ട്, വലിയ കുന്തുണ്ടാക്കിയിട്ട് മുസേഫ് എടുത്ത് പൊക്കിക്കാണെന്ന് വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞു ഇതാ ഈ മുസേഫ് അനുസരിച്ച് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കണം. ഹുക്കുമുഹുവിലാണ് ഖുർആനുണ്ടല്ലോ, തർക്കം വന്നാൽ അതിന്റെ വിധി ഖുർആനിൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വിധിയും വിളിച്ചു പറഞ്ഞിട്ട് മുസേഫായിട്ട് ബന്ധിച്ച് കുന്തത്തിമ്മ. അപ്പൊ ജൂതന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, ജൂതന്മാരെ കൂട്ടത്തിലുണ്ട്, രണ്ടു ഭാഗത്തും വേഷം കൂട്ടാൻ വേണ്ടി ജൂതന്മാരെ അടക്കുന്നുണ്ട്. വേഷം മാറിയിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞതാ മുഅവിയ എന്റെ ഭാഗത്ത് മുസേഫ് ബന്ധിച്ചിരിക്കുന്നുണ്ടോ, മുസേഫിനുള്ള വിധിയൊക്കെ സമ്മതിക്കാൻ വേണ്ടി മുസേഫ് അവിടെ ബന്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇനി യുദ്ധം ചെയ്യാൻ നിവൃത്തില്ല. അപ്പൊ അലി പറഞ്ഞു, ഈ മുസേഫ് ഇപ്പൊ ഉണ്ടായതല്ല, മുസേഫ് ഉണ്ടായിട്ട് ഇവിടെ 30 കൊല്ലായിരിക്കണേ, മുസേഫ് ഒന്നും ഉണ്ടായതല്ല. ഇപ്പഴേ അവർ മുസേഫ് ബന്ധിയത് തോറ്റി പാലിസാൻ വേണ്ടി ഒരുങ്ങി തരിശ ആകെ പാപ്പറാൻ വേണ്ടി പോകുമ്പോഴാണ് അപ്പൊ മുസേഫ് കണ്ടെത്തിയതല്ലേ, നടക്കൂല, മുനാഫിക്കത്തിലാണ് കാണിച്ചത്. മുസേഫിന്റെ പേര് എന്റെ സൈന്യത്തെ വീര്യം കെടുത്താൻ വേണ്ടിയിട്ടും കപടത്തരത്തിൽ ഇതൊക്കെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ്. മുസേഫ് ഉണ്ടായതല്ല, മുസേഫ് കൊണ്ട് വാങ്ങുക അത് നമ്മളതാ, പക്ഷെ മുസേഫിനുള്ളതനുസരിച്ച് സ്വീകരിച്ചോളാന്ന് പറയുന്നത് നമ്മളാണ്. അലീനോട് പറയാ, ഈ ജൂതന്മാർ വന്നിട്ട് മറ്റേ പക്ഷത്ത് നിന്നിട്ട് ഈ കൂടുതലുണ്ട് ജൂതന്മാർ നടന്നിട്ട്, അപ്പൊ മുസേഫ് കാണിച്ചിട്ട് അതനുസരിച്ച് നിങ്ങളിപ്പോ യുദ്ധം നിർത്തൂല എന്നാ പറയണത്, എന്നാ അന്നീ കൊല്ലുന്നു പറഞ്ഞു. ആരോട്? അലിമിയ പിതാവിനോട്. എന്നാ നിന്നീ കൊല്ലുന്നു? ജൂതന്മാരായി പറഞ്ഞത്, അല്ലെ ജൂതന്മാരെ പുറത്ത് സാഹബികളെന്ന് പറയാൻ ആരായിരുന്നാലും വേണ്ടില്ല, നിന്നീ കൊല്ലുന്നു പറഞ്ഞു. ഇതിന്റെ കപടത്തരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ സമ്മതിച്ചില്ല. അലി നബി താലിബ് തൽക്കാലം അത് വിട്ടുകൊടുക്കേണ്ടി വന്നു. എന്നാ ആയിക്കോട്ടെ, നമ്മൾ സന്ധി സംഭാഷണം നടത്തുക, അതനുസരിച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. സന്ധി സംഭാഷണത്തിന് വെച്ചു സിഫിൽ. അത് കഴിഞ്ഞിട്ട് സംഭാഷണത്തിന് വേണ്ടി രണ്ടാളെ നിശ്ചയിച്ചു, ഒന്ന് അബൂ മുസല്ല ശാരി, വേറൊന്ന് അംറുബ്നുല്ലാസി എന്ന് പറയുന്ന മൂപ്പരുടെ വലിയ ശിങ്കിടി ഉണ്ട്, മുഅവിയാന്റെ. രണ്ടാളും കൂടി നിശ്ചയിച്ചു. അപ്പോഴേക്ക് വളരെ ഗംഭീരമായ വർക്ക് സ്ക്വാഡ് വർക്കൊക്കെ നടത്തിയിട്ട് എല്ലാവരും പറഞ്ഞുറപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു സന്ധി സംഭാഷണത്തിൽ കൂടി പുതിയ ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ പോവാണ്, അതുകൊണ്ട് മുഅവിയാക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ തല കൊയ്തു കളയുന്നതാണ്. അണികളിൽപ്പെട്ട അവിടെ ആ നാട്ടിലുള്ള സിറിയയിലും മദീനത്തുള്ള ആൾക്കാർക്കൊക്കെ ഭീഷണി എത്തിച്ചു. നിങ്ങൾ ആരെങ്കിലും എതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തല പോയി വേറെ പട്ടാളക്കാരെ മുപ്പര പട്ടാളം തന്നെയല്ലേ അധികമുള്ളത് അവിടെ. പക്ഷെ ആളൊന്നും പറയില്ല. എന്താ ചെയ്യാൻ പറ്റും? ആളൊന്നും പറയില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഒന്നാന്തരം സഹാബികളടക്കം ഒരക്ഷരം മിണ്ടാതെ അടങ്ങിയിരിക്കേണ്ട ഗതികേട് വന്നു. അങ്ങനെ ചെയ്യാവോ? ചെയ്യാ. തല പോകും പറഞ്ഞാ അങ്ങനത്തെ അവസരത്തിൽ മിണ്ടണ്ടെന്നുള്ളതായി ഖുർആന്റെ വിധിയുണ്ട്. ആ തല പോവും, വെട്ടിക്കൊല്ലും. പിന്നെന്താ പറഞ്ഞിട്ട് കാര്യം? അങ്ങനെ സന്ധി സംഭാഷണത്തിന് വേണ്ടി സ്റ്റേജിൽ കയറി രണ്ടാളെ കയറ്റി. അബൂ മുസൽ അസ്സേരിയാണ് അവരുടെ തന്റെ ആള്. ഉള്ളെന്താന്ന് പ്രശ്നം അല്ലേ? അതായത് അബൂ അലി നബി താലിബിന്റെ ഭാഗത്ത് ഇത് അന്നലെ കയറ്റിയാ പറ്റൂലെന്ന് കാര്യബോധമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. അപ്പൊ ഭൂരിപക്ഷം മറ്റുള്ള ആൾക്കാരൊക്കെ ഏ അത് മുപ്പറല്ലേ വേണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, മറ്റേ ഭാഗത്ത് അമ്പ ബില്ലാസ്. എന്താ തീരുമാനം? ഇതാണ് തൽക്കാലം നിർത്തിച്ചു തീരുമാനം എന്നത് സംഭാഷണം. ഈ അമ്രബില്ലാസി പോയിട്ട് അബൂ മുസൽ അസ്സേരിയോട് പറഞ്ഞു, ഞാനൊരു കാര്യം പറയും. അല്ലെ, നമ്മൾ രണ്ടാളും കൂടിയാണ് അപ്പൊ പറയേണ്ടത്. അപ്പൊ നമ്മൾ രണ്ടാളും എന്ത് പറയാമെന്നറിയോ? നിങ്ങളും പറയാം, ഞാനും പറയാം. ഇപ്പോ സിറിയയും മദീനയും ഒക്കെ കൂടി മുആവിയയുടെ പക്ഷത്താണ്. അപ്പൊ അത് ആ കാര്യം ഗവർണർ സ്ഥാനം ഒഴിയാൻ കൂട്ടാക്കുന്നില്ലല്ലോ. ഇല്ല, അത് ഒഴിഞ്ഞോളാം. മുആവിയാനെ പിരിച്ചു വിട്ടോളാന്ന് ഞാനും പറഞ്ഞോളാം. അലിയാണുള്ളപ്പോ ഇവിടെ ഖലീഫായിട്ട് രംഗത്തുള്ളത്, അലിയിലും തൽക്കാലം പിരിച്ചുവിടാം. എന്നിട്ട് പിന്നെ നമുക്ക് പുതുതായിട്ട് തെരഞ്ഞെടുപ്പ് നടത്താം. നല്ല വർത്തമാനല്ലേ? സ്വർണം പോർത്ത് വർത്തമാനം ആ എന്ന് പറഞ്ഞിട്ട് ഇയാളെ പറഞ്ഞു ധരിപ്പിച്ചു. ഈ സാധു അത് ധരിച്ച് വിശ്വസിച്ചു. കേട്ടിട്ട് പറഞ്ഞു, അപ്പൊ ഇവിടെ അണികളെ മുഴുവൻ, ഈ സദസ്സിലുള്ള അണികളോട് മുഴുവൻ ഭീഷണി മാക്കിയിട്ട് ഓരോരുത്തർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എതിരെ മിണ്ടിപ്പോട്ട് എന്ത് തീരുമാനം നടന്നിരുന്നാലും അതൊക്കെ അവിടുന്ന് പ്രഖ്യാപിക്കും. അതൊക്കെ സമ്മതിച്ചോളാം. സമ്മതിച്ചിട്ടില്ലെങ്കിൽ ആരാണോ ശബ്ദിച്ച് അവൻ അപ്പൊ കൊന്നളുന്ന യുദ്ധമല്ല. യുദ്ധകാർപ്പ് ഇവിടെ നിർത്തിച്ചല്ലേ തുടങ്ങിക്കോട്ടെ, അധികാരം കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും യുദ്ധം തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് എല്ലാവരും ശരിയാക്കിയിരിക്കണം. എല്ലാവരും ഇടത്തും വലത്തും ഓരോരോ സൈന്യം എന്നുള്ള നിലവാരത്തിൽ സൈന്യങ്ങളെ നിരത്തിയിട്ടുണ്ട്. യൂണിഫോം ഒന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, ഈ അബൂ മൂസ കയറിയിട്ട് പറഞ്ഞു, അപ്പോ അലി ബിൻ അബീ താലിബ് ആണല്ലപ്പോൾ ആദ്യം തെരഞ്ഞെടുത്തിട്ട് ഇവിടെ ഖലീഫായിട്ട് നിലവിലുണ്ടായിരുന്നത്. തൽക്കാലം അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഞാൻ നീക്കിയതായിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മറ്റേ മുനാഫി കഴിഞ്ഞിട്ടും നമ്മുടെ ബില്ലാസ് എഴുന്നിട്ടും അതോടുകൂടി അലി ഒഴിവായ ആ ഗേപ്പിൽ ആ സ്ഥാനത്ത് മുആവിയത്തുബിനും അബീ സുഫിയാനെ ഞാൻ ഭരണാധികാരിയായിട്ട് ഉറപ്പിച്ചിരിക്കുന്നു. എന്താ പണ്ടായത്? സന്ധി സംഭാഷണ. രണ്ടാളും പിരിച്ചുവിട്ടിട്ട് പിന്നെ തെരഞ്ഞെടുക്കാൻ പറഞ്ഞെടുത്ത് ചെയ്തത് ഇയാളെ പിരിച്ചുവിട്ടപ്പോഴേക്ക് മറ്റാളെ മോളിക്കേറ്റ ചെയ്തത്. നമ്മളത് വിചാരിക്കും, ഇതെങ്ങനെ ഒരു സദസ്സിൽ ഒരു നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ ഇത് നടക്കുവോ സമ്മതിക്കുവോ ആരെങ്കിലും? ഒരൊറ്റ കുട്ടിയോട് മിണ്ടി പോകരുത്, മിണ്ടിയാൽ അപ്പൊ വെട്ടിക്കളയുന്നു. അങ്ങനെയുള്ള 10,000 ആൾക്കാരുണ്ടെങ്കിൽ 20,000 സൈന്യങ്ങൾ കവർ ചെയ്തിട്ട് ഇരിക്ക. ഈ 1,000 ആൾക്കാരെ അര അലിയിന്റെ 10,000 മറ്റൊരു 20,000 അടഞ്ഞിരിക്ക. ചുരുക്കത്തിൽ സന്ധി വഷളായി. അലിബിൻ അബി താലിബിനെ പിരിച്ചുവിട്ട് മുആവിയ വീണ്ടും അധികാരത്തിൽ വന്നു. അങ്ങനെയാണ് മക്കും മദീനും ഇയാളെ കയ്യിലാക്കിയത്, സിറിയ അടക്കം കയ്യിലാക്കിയത്. കയ്യിലാക്കിയിട്ട് പിന്നെ മുആവിയ അലിയിൽ അവിടെ നിൽക്കളി ഉണ്ടോ? അലി അവിടുന്ന് നാട് വിടേണ്ടി വന്നു. നാട് വിടേണ്ടി വന്നു എന്ന് നാട് വിടുത്തി. അവിടുന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ട് അലിയിലെയും ആൾക്കാരെയും അവിടുന്ന് ഓടിച്ചു മുആവിയന്റെ ആൾക്കാർ. അങ്ങനെയാണ് കൂഫയിലേക്ക് അലി പോയത്. ഇതൊക്കെ ചരിത്ര. മക്ക മദീന വിട്ടിട്ട് നബിയുടെ ആസ്ഥാനം ഇസ്ലാമിന്റെ കേന്ദ്രം വിട്ടിട്ട് അദ്ദേഹം ഇസ്ലാമതം പഠിച്ച ആ മഹാനഗരത്തിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോവേണ്ടി വന്നു, കൂട്ടുകാരും പോകേണ്ടി വന്നു. അങ്ങനെ കൂഫയിൽ അഭയം പ്രാപിച്ചു. അവരുടെ ക്ഷണപ്രകാരം പോയി എന്ന് പറയുന്നൊന്നും വലിയ അർത്ഥമില്ല. സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ചൈന അതിർത്തിയിൽ നിന്ന് 200 നാഴിക ഇപ്പുറത്തേക്ക് സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേണ്ടി പിന്മാറി എന്ന് പറയുമ്പോലെ നമുക്കറിയാം എന്താണ്ടായിരുന്നു. അതായത് അവിടെ നിന്ന് പോകുമ്പോൾ തീരങ്കൊക്കെ വന്നിട്ട് രക്ഷ കിട്ടാതെ ഓടിപ്പോന്നതിനാ പറഞ്ഞത്, സുരക്ഷിതമായിട്ട് നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെയല്ല ഉണ്ടായത്. എന്നതുപോലെ അലിയും കൂട്ടുകാരും ഒക്കെ കൂടി ഇവിടുന്ന് അങ്ങനെ കൂഫക്കാർ ക്ഷണിച്ചിട്ട് പോയി എന്ന് ആ സകല ചരിത്ര ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്ഷണിച്ചിട്ട് പോയതല്ല, ഇവിടെ നിൽക്കാൻ പറ്റാട്ട് കൊന്നു കളയെന്ന് വിചാരിച്ചിട്ട് ഓടിയതാ. നിങ്ങൾ അവിടെ നിന്ന് ഓടുന്നില്ലേ? കൂഫയിൽ പോയിട്ട് വിട്ടോ? അലിയൻ അവിടെ പോയിട്ട് വന്നു ഞങ്ങൾ അലിയന്റെ ആൾക്കാർ കൊന്നു. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? 5 കൊല്ലക്കാലം അലി ജീവിച്ചിരിക്കുന്ന കാലം തന്നെ മദീനത്തെ നിസ്കാരം നോമ്പുണ്ടാക്കിയത് മുആവിയ അബൂ ഹുറൈറ എന്താ പറഞ്ഞെടുത്ത്? നിങ്ങൾ നിസ്കരിച്ചോളി, രാത്രി നിസ്കരിച്ചോളൂ, സഹജ നിസ്കരിച്ചോളൂ, സുന്നത്ത് നിസ്കരിച്ചോളൂ, സുന്നത്ത് നോമ്പെടുത്തോളൂ, ഇബാദത്ത് ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ, വേറെ യാതൊരു രക്ഷയില്ല. സ്വർഗം കിട്ടണമെങ്കിൽ അത് വേണം. ഈ കൗമ അതൊക്കെ വിശ്വസിച്ചു. അതിനുള്ള ഹദീസിൽ ഇഷ്ടം പോലെ അബൂ ഹുറൈറ പറഞ്ഞു, അത് കേട്ടോളൂ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞു അബൂ ഹുറൈറ ഹദീസും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു 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 കേടത്തി. അബൂ ഹുറൈറ അതുപോലെ ദിവസം വല എന്ന് പറഞ്ഞു ദിവസം പറയണേ.
നിസ്കരിക്കുന്ന കാലത്ത് തന്നെ മദീനത്തെ നിസ്കാരം നോമ്പുണ്ടാക്കിയത് മുആവിയ അബൂ ഹുറൈറ. എന്താ പറഞ്ഞെടുത്ത്? നിങ്ങൾ നിസ്കരിച്ചോളി, രാത്രി നിസ്കരിച്ചോളി, രാജു നിസ്കരിച്ചോളി, സുന്നത്ത് നിസ്കരിച്ചോളി, സുന്നത്ത് നോമ്പെടുത്തോളി, ഇബാദത്ത് ചെയ്തെങ്കിലേ രക്ഷയുള്ളൂ, വേറെ യാതൊരു രക്ഷയില്ല. സ്വർഗം കിട്ടണമെങ്കിൽ അത് വേണം. ഈ കൗമതൊക്കെ വിശ്വസിച്ചു. അതിനുള്ള ഹദീസുകൾ ഇഷ്ടം പോലെ അബൂ ഹുറൈറ പറഞ്ഞു തരും, അത് കേട്ടോളൂ വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞ അബൂ ഹുറൈറ ഹദീസും പറഞ്ഞു. അവനേ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് എവിടെ എത്തി? അബൂ ഹുറൈറ വേദ പറയാ ദിവസേന വേല എന്ന് പറഞ്ഞു. ഒരു ദിവസം പറയണേ, ഓരോ ദിവസം ഓരോന്ന് പറയും. ദിവസം അഞ്ചു നേരം നിസ്കരിച്ചാൽ അഞ്ചു നേരം അദ്ദേഹത്തിന്റെ ഇടയിൽ എന്തൊക്കെ പാപങ്ങളാണോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ അഞ്ചു നേരത്തിൽ കൂടി ശുദ്ധിയായി പോകും. പുഴയിൽ കുളിച്ച മാതിരി അഞ്ചു നേരം പുഴയിൽ കുളിച്ചാൽ പിന്നെ വല്ല ചെറു മേലുണ്ടാകുമോ എന്നാ ചോദ്യം ഇല്ല. അതുപോലെ തന്നെ എന്ത് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരം കൊണ്ട് മുഴുവൻ ശുദ്ധിയാവുന്ന ഒരു ദിവസത്തെ വേള. അതല്ല പണിയല്ലേ, എല്ലാ അക്രമങ്ങളും ചെയ്യുക. അഞ്ചു അതാണ് പഠിപ്പിച്ചു. അത് ബുഖാരി മുസ്ലിം, അതാ ബുഖാരി മുസ്ലിം അബൂ ഹുറൈറയുടെ ഹദീസ്. അഞ്ചു നേരം നിസ്കരിച്ചാൽ അവന് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു. പിന്നെ സ്വർഗത്തിന്റെ മൈസറയിൽ ആദ്യം മൈസറയിൽ ചെന്ന ആദ്യത്തെ ചോദ്യം നിസ്കാരത്തെ പറ്റിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നിസ്കാരം നല്ല പോലെ സൂക്ഷിച്ച് ചെയ്തുകൊണ്ടിരുന്ന രണ്ടാമത്തെ വേള. അങ്ങനെ വേല പറഞ്ഞു 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 പിന്നെ അവിടെത്തി. പിന്നെ ഒരു ദിവസം പിന്നെ നിസ്കാരത്തിന്റെ പോലീസ് ഇങ്ങനെ പറഞ്ഞു കൂട്ടാ. പോലീസ് മൂപ്പർ പറഞ്ഞു, രണ്ടു നേരം നിസ്കരിച്ചാൽ തന്നെ സ്വർഗത്തിൽ കിടക്കുന്നത് ഖാൻ റസൂലുള്ളാഹി എന്നതും പറഞ്ഞു. അപ്പൊ എന്തായി? മൂന്ന് നിസ്കാരം പൊളിഞ്ഞു. അഞ്ച് നിസ്കാരം വേണം ഫർളാണെന്ന് പറഞ്ഞ ആള് പിന്നെ അവസാനം പറഞ്ഞു പറഞ്ഞെത്തിട്ട് പിന്നെന്താ പറഞ്ഞ്? രാവിലെ വൈകുന്നേരം നിസ്കരിച്ചാൽ തന്നെ സ്വർഗത്തിൽ കടക്കാതിരിക്കൂലെന്ന് നബി പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ മൂന്നുകാരം കുഞ്ഞു വേണ്ടാന്നായി. അഞ്ച് ഫർളാക്കി ആളെടുത്ത് തന്നെ മൂന്നുനേരം പൊളിഞ്ഞു. അപ്പൊ നുണ പറയുമ്പോ അങ്ങനെ വരും, അങ്ങനല്ലേ വരുള്ളൂ? നുണ പറയുമ്പോ അങ്ങനെ വൈരുദ്ധ്യല്ലേ വരുള്ളൂ? ഇതും ബുഖാരിയിലും മുസ്ലിമിനുണ്ട്. അഞ്ച് രണ്ടു നേരം നിസ്കരിച്ചാൽ സ്വർഗത്തിൽ കടക്കുന്നു, അതും ബുഖാരിയിലും മുസ്ലിമിനുണ്ട്. അങ്ങനെ നിസ്കാരത്തിന്റെ പുണ്യം പറഞ്ഞാണ്ട് കലക്കി ഇവർക്ക് ഭ്രാന്താണ്ട് കൂടി. എല്ലാവരും നിസ്കരിക്കണ്ടേ, രാത്രിയും പകരും ഒട്ടാകെ നിസ്കരിച്ചിട്ട് രാജ നിസ്കാരത്തിന്റെ പുണ്യം പറഞ്ഞതിന് കണക്കില്ല. അങ്ങനെ പത്ത് മണി കഴിഞ്ഞാൽ അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹു ഇറങ്ങി വന്നാൽ പിന്നെ നേരം വെളുക്കുന്നവരെ പ്രഭാതം വരെ എഴുന്നേറ്റ് അള്ളാഹു പറയലാണ്. ആരാ പ്രാർത്ഥിക്കാനുള്ളവർ വന്നോളി, ചോദിക്കാനുള്ളവർ ചോദിച്ചോളൂ, ദയവ് ചോദിച്ചോക്കെ ഞാൻ തരാം, നിസ്കരിക്കാനുള്ള നിസ്കരിച്ചോളൂ എന്നൊക്കെ അള്ളാഹ് ഇങ്ങനെ വിളിച്ചു പറയും. പത്ത് മണിക്ക്, പത്ത് മണിക്കൂടെ മനുഷ്യൻ ഉറങ്ങേണ്ട സമയമാണ്. അപ്പൊ തന്നെ അള്ളാഹ് വന്നിട്ട് നിൽക്കരിക്കാ അവിടെ കാത്തിരിക്കാന്നാ പറഞ്ഞത് നിസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പത്ത് മണി മുതൽ പ്രഭാതം വരെ രാത്രി നിസ്കാരം ചെയ്താൽ അത്രയും പുണ്യം അതിനുണ്ടെന്നും പറഞ്ഞ് അതും പഠിപ്പിച്ചു. അങ്ങനെ കാരക്കാർ രാജാതിക്കാർ രാജു നിൽക്കാരക്കാർ. അപ്പൊ മൂപ്പറോട് ഒരു ദിവസം ചോദിച്ചു, അല്ല നിങ്ങളുടെ നിസ്കാരത്തിന്റെ ലക്ഷണമൊന്നും കാര്യമായിട്ട് കാണാനില്ലല്ലോ. ഈ രാത്രി നിസ്കാരമൊക്കെ എത്ര ജോറായിട്ട് ഞങ്ങളൊക്കെ ചെയ്യണ്ടേ, നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നബി പറഞ്ഞു തന്നെ ചെയ്യണ്ടേ. പക്ഷെ നിങ്ങളൊരു ദിവസം നിസ്കരിക്കുന്നതായിട്ട് യാതോ ഒരു ലക്ഷണം വീട്ടിൽ എന്തെങ്കിലും മെച്ചപ്പാടൊക്കെ ഉണ്ടാവൂലേ? അപ്പൊ എന്തും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മൂപ്പറൊന്ന് തൊണ്ടനക്കി ഇരുന്നിട്ട് എന്താ പറഞ്ഞു തരാം. എന്റെ പുന്നാര നബി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പുന്നാര നബി പറഞ്ഞത്? എന്നോട് എന്റെ പുന്നാര നബി നേരത്തെ നിസ്കരിച്ചു കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞിരിക്കണത്. ആ ബുഖാരിയിലും മുസ്ലിമിലും അതാ, ബുഖാരിയിലും മുസ്ലിമിലും അതാ. എന്റെ പുന്നാര നബി അവസാനി ഖലീലി, എന്റെ പുന്നാര നബി എന്നാ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തേണ്ടത്. ആത്മാ മിത്രമെന്നൊന്നും പറഞ്ഞാൽ പോരാ. എന്റെ പുന്നാര നബി എന്താ നിസ്കരിക്കണമെന്ന് പറഞ്ഞു നബിന്റെ പുന്നാര നബി അല്ലേ? എന്റെ പുന്നാര നബി എന്നോട് നേരത്തെ നിസ്കരിച്ചു കിടന്ന് ഉറങ്ങിക്കോളാനാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കാത്തതുകൊണ്ട് ഞാൻ രാത്രി ഉറക്കത്തിൽ നിസ്കരിക്കേണ്ട ആവശ്യം എനിക്കില്ല. നേരത്തെ ഉറങ്ങണേ മുമ്പേ ഞാൻ നിക്കരിക്കണ്ടുള്ളൂ. എന്നോട് അങ്ങനെ നബി പറഞ്ഞു, ഞാൻ ഇനി വൈകുന്നേരം അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ ഒരൊറ്റ ദിവസം തഹജ്ജ് നിക്കരിക്കൂലെന്നായി അതിന്റെ അർത്ഥം. ബുഖാരിയിലതാ മുസ്ലിമിലതാ? അബൂ ഹുറൈറ ഒരൊറ്റ രാത്രിയും തഹജ്ജ് നമസ്കരിച്ചിട്ടില്ല എന്ന് ബുഖാരി കൊണ്ടും മുസ്ലിം കൊണ്ടും തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് തെളിഞ്ഞിട്ടില്ല എന്ന് പറയാൻ ഇവിടെ ഒറ്റ മൗലവിയുണ്ട്, ഒരു മുസ്ലിമുണ്ടോ? ആരുമില്ല. അപ്പൊ മുഹപ്പണം നിക്കരിക്കൂല, വേറെയുള്ളവർക്കൊന്നും കരിപ്പിച്ച് എല്ലാവർക്കും കൂടി നിക്കാര ഭ്രാന്ത് ഉണ്ടാക്കി എന്ന് പറയാ ചുരുക്കം. അപ്പൊ അങ്ങനെ നിബാദത്തിലാണ്ട് മുഴുകി വന്നപ്പോ സംഗതി, എല്ലാവരും നിബാദത്തരായിട്ട് മാറി, എല്ലാവരും നിക്കാരക്കാരായിട്ട് മാറി, തഹജ്ജുദരായിട്ട് മാറി. മദീനത്തുള്ളവരൊക്കെ ആർക്കും പിന്നെ വേറെ വർത്താനൊന്നുമില്ല. പിന്നെ മര്യാദക്ക് കഴിയാൻ സ്വത്തുണ്ട്, പൂർവികന്മാർ സമ്പാദിച്ച സ്വത്തുണ്ട് ഇഷ്ടം പോലെ. ഹൈവോ നിയമത്തും ഭരണാർത്താക്കളുടെ മുമ്പ് മൂന്നും ഭരണാർത്താക്കളും മരിച്ച ആ ക്ഷേമാശ്വര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിന്ന് കുടിച്ച് ഷാപ്പാടിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് നിക്കരിക്കൽ തന്നെ. അപ്പൊ അതിനൊരു പിമ്പലം ഉണ്ടാക്കണം. ഇവിടെ ഖുർആൻ പറഞ്ഞെന്താണെന്നറിയോ? والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. ഇങ്ങനെ ആയത്ത് ഖുർആനിലുണ്ട്. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞ ആയത്ത് 900-ാമത്തെ ആയത്ത്, 9-ാം അധ്യായത്തിൽ 900 അതിൽ പറഞ്ഞതാ. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان. അങ്ങനെ ആദ്യം ഇസ്ലാമിലേക്ക് വരികയും അങ്ങനെ സാബിക്കുന്ന ലവലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്ന ആൾക്കാർ, പ്രഥമന്മാർ. വല്ലദീനത്തബഹും, അതാരാണത്? അവിടെ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ആദ്യമാദ്യം ഇസ്ലാമിലേക്ക് ആദ്യം കയറി വന്ന ആൾക്കാർ, പ്രഥമന്മാരെന്ന് പറഞ്ഞത് ആരാണ്? അബൂബക്കർ ഉസ്മാൻ അലി അവിടെ നിൽക്കട്ടെ.
ഉസ്മാൻ എണ്ണാനായിട്ടില്ലട്ടോ. അബൂബക്കർ, ഉസ്മാൻ അലി, അബൂബക്കർ, ഉമർ, ഉസ്മാൻ അലി, ഈ നാലാളും ഈ മുഹാജിറുകൾ എന്ന് പറഞ്ഞപ്പെട്ട സംശയമൊന്നുമില്ല. മുഹാജിരീൻ എന്ന് പറഞ്ഞപ്പെട്ട. പിന്നെ വല്ലം സാറിന മദീനത്ത് നബി അങ്ങോട്ട് ചെന്നപ്പോൾ മദീനത്ത് സ്വീകരിക്കാനായിട്ട് അവിടെ കാത്തിരുന്ന സഹാബികളും അത് അൻസാറുകൾ. ഈ രണ്ടെണ്ണത്തിലും വാവിയപ്പെടുവോ? മുഹാജിരുകളെന്ന് പറഞ്ഞാലും വാവിയപ്പെടൂല, അൻസാരികളെന്ന് പറഞ്ഞാലും വാവിയപ്പെടൂല. അബൂഹുറേരപ്പെടുവോ? അബൂഹുറേരയും പെടൂല. മക്കക്കാരനും അല്ല മദീനക്കാരനും രണ്ടാളും. ഇയാള് മക്കക്കാരനാണെങ്കിലും അന്ന് കാഫിറായിട്ട് നബിനെ കൊല്ലാൻ നടക്കായിരുന്നു വാവിയ. അപ്പൊ മുഹാജിറുകളിലും അൻസാറുകളിലും അവരോ പെട്ട ആൾക്കാർ, അവരോട് പിന്തുടർന്ന് നടക്കുന്ന ആൾക്കാരും ഇഹ്സാൻ, ഇഹ്സാനോടുകൂടി അവരോടൊപ്പം പിൻപറ്റി നടക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞപ്പോ അബൂ ഹുറൈറക്കോ മുആവിയക്കോ അവിടെ സീറ്റില്ലാതായി പോവുക. മൂപ്പര് മുഹാജിറും പെട്ട ആളല്ല അൻസാറിലും പെട്ട ആളല്ല. അപ്പൊ അബൂ ഹുറൈർ ഒരു ദിവസം കുറെ കാലം ആലോചിച്ചു, ഒരു ദിവസമല്ല കുറെ കാലം ആലോചിച്ചു, എന്താ ഞാൻ ഇപ്പതിന് വേണ്ടത്? അബു മുആവിയെ പറ്റി പിന്നെ പറയല്ല. മുആവിയന്റെ ആൾക്കാർ മുന്തിയ ആൾക്കാരാണെന്ന് വരുത്തി തീർക്കണം. കാരണം അവിടെ പള്ളിയിൽ ഓർമ്മ നിക്കാൻ ഭ്രാന്ത് പിടിപ്പിച്ച ആൾക്കാരുണ്ട്. അവിടെ തഹജ്ജുദും തറാവീഹും വിത്രും ഒക്കെ കൂടിയായിട്ട് നിൽക്കാറുണ്ട്. ഗുഹ നിൽക്കാറും എപ്പോഴും നിക്കരിക്കലെന്നെ. ഇവരൊക്കെ ഒന്നാന്തരം മുസ്ലിമികളാണെന്ന് വരുത്തി തീർക്കണം. ഇവിടെ അള്ളാഹു പറഞ്ഞതോ യഹസാനോടുകൂടി നടക്കുന്ന ഈ മുഹാജികളോടും അൻസാറുകളോടും പിൻപറ്റി നല്ല നല്ല പരോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അള്ളാഹു ഇഷ്ടപ്പെട്ടതാണെന്ന് അവ പറയാൻ പോണത്.
ഇതിപ്പോ പരോപകാര
ഇങ്ങനെ വേണ്ടതും വേണ്ടാത്തൊക്കെ നിൽക്കാൻ പരോപകാര. പരോപകാരപ്രദമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന വിഷയത്തിൽ താല്പര്യം എടുത്തുകൊണ്ടിട്ട് മുഹാജികളോടും അൻസാറുകളോടും പിൻപറ്റി നടക്കുന്ന ആൾക്കാരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ അന്ന് മദീനത്തെ പള്ളിയിൽ നിക്കരിച്ചു കൂടിയിരിക്കുന്ന ആൾക്കാരെ ഈ കൊളുത്തിപ്പെടുത്താൻ യാതൊരു പാകൂല.
കുടുങ്ങി കുടുങ്ങോ? ഇയാൾ കുടുങ്ങോ? ഇയാളോട്ട് കുടുങ്ങൂല്ല, കുടുക്കിയത് രക്ഷപ്പെടും. രക്ഷപ്പെടുമ്പോ എന്താ പറഞ്ഞറിയോ? ഒരു ദിവസത്തെ പറയാ,
യഹ്സാനിന്റെ ഒരു അർത്ഥം നിങ്ങൾ മുമ്പ് പഠിച്ച മാതിരി ഒന്നും കേട്ടോ, പുതിയതായിട്ടൊന്ന് പഠിക്കണം. യഹ്സാൻ എന്ന് പറഞ്ഞാൽ പരോപകാരം ചെയ്യണം, നന്മയുള്ള ഈ സമുദായത്തിന്, ഈ പ്രസ്ഥാനത്തിന്, മതത്തിന് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നെങ്കിലും യഹ്സാൻ എന്ന് പറയാൻ പാടുള്ളൂ. നാൽപ്പതിൽ ചില്ലാറ് സ്ഥലത്ത് യഹ്സാൻ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒക്കെ അതിന്റെ അർത്ഥത അല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അതിലൊന്നും ഈ നിസ്കാരം ഒന്നും പെടില്ല. ഇവിടെ ഇപ്പൊ യഹ്സാനോടുകൂടിയുള്ള ആൾക്കാരാണ് ഈ മുഹാജിറുകൾ അൻസാറുകളെ കൂടുതൽ ഉണ്ടുള്ളൂ എന്ന് അള്ളാഹു പറയും ചെയ്തു. നല്ലൊരു സുന്ദരനായിട്ട് ഇറങ്ങി വന്നു, വലിയ ഇവിടുത്തെ ജുബ കെട്ടിട്ട് ഇങ്ങോട്ട് കയറി വന്നു, പള്ളിയിൽ കയറി വന്നിട്ട് ചോദിച്ചു, നബിയോട് ചോദിച്ചു, ഇസ്ലാം കാര്യത്തിനാണ് ഇമാം കാര്യത്തിനെന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്നാ മക്കൾ. അങ്ങനെ ഇസ്ലാം കാര്യം പറഞ്ഞു. അവിടെയാണ് ഞാൻ മുഹമ്മദ് റസൂലുള്ള കട്ട് എന്ന് പറഞ്ഞു. ഇസ്ലാം കാര്യം എന്താണെന്ന് ചോദിച്ചു. നബി പറഞ്ഞു, നബിയാണ്ട് പറഞ്ഞു കൊടുത്തു മുഹമ്മദ് റസൂൽ വല്ലാതെ മുപ്പരാണ്ട് ഉണ്ടാക്കിയ ഒരു ഇസ്ലാം കാര്യം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പറഞ്ഞു ഇമാം കാര്യം പറഞ്ഞു കൊടുത്തു. അതിന് പറഞ്ഞു ജിബ്രീൽ നബിയോട് ചോദിക്കാം, എന്താണ് യഹ്സാനോട് കൂടി നടക്കണം, യഹ്സാനോട് യഹ്സാൻ ചെയ്തുകൊണ്ടിരിക്കണം, അതിരുവൽ യഹ്സാനി, നീതി പ്രവർത്തിക്കണം, പരോപകാരപ്രദമായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം, അതിനാണ് അള്ളാഹു കൽപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് യഹ്സാൻ യഹ്സാന് എന്ന് ജിബ്രീൽ നബിയോട് ചോദിച്ചു. അപ്പൊ നബി പറഞ്ഞു, എന്ന് പറഞ്ഞാലേ ഇവിടെ ക്ഷേമാശ്വര്യങ്ങളും അവസര സഹായിക്കലും സാമൂഹ്യ പ്രവർത്തനം ഇതൊന്നുമല്ല, പരോപകാരമുള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല. നീ അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള നിലക്ക് നീ ഇരുന്ന് ഇബാദത്ത് ചെയ്യന്നെ പള്ളിയിൽ അവിടെ ഇരുന്നിട്ട് രാത്രിയും പൗരിരുന്ന് നിക്കരിച്ചോ, അത് തന്നെയാണ് യഹ്സാൻ എന്ന് ജിബ്രീലിനോട് നബി പറഞ്ഞു കൊടുത്തു. യഹ്സാനിന് ശരിക്കുള്ള അർത്ഥം ജിബ്രീൽ ചോദിച്ചിട്ടുണ്ട്, പറയിപ്പിച്ചു എന്ന്. അപ്പൊ യഹ്സാൻ എന്ന് പറഞ്ഞ പദം അറബി പദല്ലേ? ഇത് നബിക്ക് അറിയില്ലേ, സാഹിബികൾക്കറിയില്ലേ? ജിബ്രീലിന് വന്നിട്ട് ജിബ്രീലിനെ ഇറക്കിയിട്ട് യഹ്സാന്റെ പദം നബിയോട് ചോദിച്ച് പഠിച്ച് പഠിപ്പിച്ചത് ഇങ്ങനെയാണ് ഇയാള് പറഞ്ഞിട്ടുണ്ടാക്കണം. എന്തിനാ? ഇയാള് പള്ളിയിലുള്ള നിസ്കാരഭ്രാന്തന്മാരെ സൃഷ്ടിച്ചു വിട്ടവരെ മുഴുവൻ ഈ യഹ്സാൻ ചെയ്യുന്ന കൂട്ടക്കാരാണ്. അലീന്റെ ആൾക്കാര് അവരെന്തൊക്കെ കുറച്ച് കുറവാറും കുറച്ച് നിൽക്കാറും, അറിയൊന്നുമില്ല, മൂന്ന് നേരത്തെ നിൽക്കാറൊക്കെ ആറ്റി നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വലിയ യഹ്സാനൊന്നുമില്ല. യഹ്സാൻ എന്ന് പറഞ്ഞാൽ രാവും പകലും നിറയെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതാണ് യഹ്സാനിന്റെ അർത്ഥം എന്ന് ജിബ്രീലിനോട് നബി പറഞ്ഞിരിക്കണെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ നുണ എവിടെ? ബുഖാരിയിലും മുസ്ലിമിലും അപ്പൊ ഈ പറഞ്ഞത്. ആ എവിടെയെങ്കിലല്ല, ബുഖാരിയിലും മുസ്ലിമിലും ഖുർആന്റെ 40 ചില്ലാറ് സ്ഥലത്ത് പറഞ്ഞു യഹ്സാനിന്റെ നുണ
ശുദ്ധ നുണ പറഞ്ഞുകൊണ്ടിട്ട് അട്ടിമറിച്ച ജൂത മുനാഫിക്കാണ് ഈ അബൂ ഹുറൈറ. ഈസാനിന് അങ്ങനെ ഒരർത്ഥം അന്ന് വരെ ഡിക്ഷണറിയിലില്ല, ഇന്നുമില്ല. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ള അർത്ഥം ഖുർആൻ 40 സ്ഥലത്ത് മറിച്ചു നോക്കൂ. ഇബാദത്ത് ചെയ്യാൻ അർത്ഥമില്ല, ഇബാദത്തിന് ഇഹ്സാൻ എന്ന് പറയാൻ പാടില്ല. ഖുർആനിലൂടെ തെളിവാണ്, 40 തെളിവാണ്. അങ്ങനത്തെ ഇഹ്സാൻ ഇന്ന് വെറും ഇബാദത്ത് ചെയ്യലാണ് എന്ന് ശുദ്ധ നുണ പറഞ്ഞ് അർത്ഥം ഉണ്ടാക്കിയിട്ട് മദീനക്കാരെ മുഴുവൻ അഞ്ചു നേരം നിസ്കരിക്കുന്നതിന്റെ പേരിൽ മുഅവിയന്റെ ആൾക്കാരൊക്കെ മെസ്സനീങ്ങളാണ്, അവരൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞുണ്ടാക്കി, അവരാണ് താബിയങ്ങളെന്ന് പറഞ്ഞുണ്ടാക്കി. അല്ല, മുഅവിയന്റെ ആൾക്കാരല്ല താബിയങ്ങള്, മദീനത്തന്നത്തെ അഞ്ചു നേരം ഉണ്ടാക്കിയ ആൾക്കാരല്ല താബിയങ്ങള്. അലിയുടെ അനുയായികളായിട്ട് മുഹാജിരികളുടെ പിന്നാലെ പോയവര്, അൻസാറുകളുടെ പിന്നാലെ പോയിട്ടുള്ള ആൾക്കാര്, അങ്ങനത്തെ ആൾക്കാരതാ മൂന്ന് നേരം ഇന്ന് വരെ നിലനിർത്തിയിട്ട് ഇറാനിലും ഇറാഖിലും ബഹ്റൈനിലതാ കുറെ, അതുപോലെ ഗൾഫ് നാടുകളിൽ പലയിടത്തും ഒറ്റപ്പെട്ട പള്ളികളുണ്ട്. അവിടൊക്കെ മൂന്ന് നേരം എന്ന് സിദ്ധാന്തിക്കുന്ന 10 കോടി ജനങ്ങൾ, മുസ്ലിങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട്. അത് 90 കോടിന്റെ ഇടയിൽ അവരെ സംബന്ധിച്ച് ഒരു നോട്ടീസ് പോലും മറക്കാറില്ല. ഇവിടെ ആദ്യമായിട്ട് ഷിയാക്കൾക്ക് മൂന്നേ ഉള്ളൂ, മൂന്ന് നേരം ബാങ്കേ ഉള്ളൂ, മൂന്ന് നേരം അവർക്ക് ഫറളുള്ളൂ, അഞ്ച് നിസ്കരിക്കുന്നതിൽ ആൾക്കാരുണ്ട് എന്നുള്ളതല്ലാതെ ഫറള് അവർക്ക് മൂന്നേ ഉള്ളൂ, നിർബന്ധമായ മൂന്നേ ഉള്ളൂ എന്നൊക്കെ ഇവിടെ കേരളത്തിൽ നോട്ടീസായിട്ടും പത്ര പ്രസ്താവനയായിട്ടും പത്രത്തിലും വന്നു, ബുക്കുകളായിട്ടും മടിച്ച് പ്രസിദ്ധീകരിച്ചത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റിന്റെ പ്രസിദ്ധീകരണമായിട്ട് ഞാൻ ആ ചെയ്തതാണ്. വേറൊരൊറ്റ മനുഷ്യൻ ഈ 10 കോടിന്റെ ഇസ്ലാം മതം ഇവിടെ പ്രചരിപ്പിക്കാൻ സമ്മതിച്ചില്ല, ഇപ്പോഴും അവർ സമ്മതിക്കുന്നുമില്ല. എന്തിന്? ഇവരുടെ അഞ്ചു നേരം പൊളിയായിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ അഞ്ചു നേരം എന്നുള്ളത് അബൂ ഹുറൈറയുടെ കെട്ടുകഥ. അബൂ ഹുറൈറ ഉണ്ടാക്കി തീർത്ത നൂലാമാലയാണ്, മഹാഭാണ്ഡമാണ്, ആ ജൂതന്മാരുടെ ഇറക്കുമതിയാണത്. ഇസ്ലാമിൽ അഞ്ചു നേരം ഇല്ല. അഞ്ചു നേരം എന്ന് പറഞ്ഞ ഒരൊറ്റ ആയത്ത് ഖുർആനിലില്ല. നബി ഒരിക്കലും മൂന്ന് നേരമല്ലാതെ നിസ്കരിച്ചിട്ടില്ല. ദുഹറും മാറുമ്പോൾ നമസ്കരിച്ചിട്ടും തെളിയിക്കുന്നവർക്ക് 1,00,000 റുപ്യ ഇനാം പറഞ്ഞിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടും ഒരൊറ്റ ആള് രംഗത്ത് വരുന്നില്ല. കർലാവിക്ക് എഴുതി നോക്കൂ, മറുപടിയില്ല. ഇവന് പതിനെ എഴുതിക്കോളൂ, മറുപടിയില്ല. അല്ലെ, മറുപടി ഉണ്ടാക്കാൻ ചോദ്യങ്ങൾ അച്ചടിച്ചേർന്നോ? അറബിയിൽ അച്ചടിച്ചേരാം, ഇംഗ്ലീഷിൽ അച്ചടിച്ചേരാം. ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാർ നമ്മൾ കൊടുത്ത് ധാരാളം. അത് അറബിയിൽ ഞാൻ എഴുതി ഉണ്ടാക്കി കൊടുക്കാം, ഇംഗ്ലീഷിലും ആക്കിച്ചു കൊടുക്കാം. ചോദ്യങ്ങൾ അഞ്ചു നേരത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ മറുപടി വാങ്ങിത്തരാവോ? ഇബ്നു ബാജിനെ കൊണ്ടോ, യാസറുദ്ദീൻ അൽബാനിയെ കൊണ്ടോ, കർലാവിനെ കൊണ്ടോ, ഈജിപ്തിലെ പ്രൊഫസർമാരെ കൊണ്ടോ മറുപടി വാങ്ങിത്തരാവോ? മറുപടി വാങ്ങിത്തരാമെന്ന് ഏറ്റാൽ ചോദ്യം നാളെ തയ്യാറാക്കി കൊടുക്കാം. ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ, മറുപടി കിട്ടൂല. 27 കൊല്ലമായിട്ട് എനിക്ക് മറുപടി തന്നിട്ടില്ല. 27 കൊല്ലമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ പഠിക്കുന്നുണ്ട്. മറുപടി പിന്നെ തരാം, കപടത്തരം, വഞ്ചിച്ചു. ഇന്ന് വരെ മറുപടി തന്നില്ല, നേരിട്ട് ചോദിച്ചിട്ട് മറുപടി തന്നില്ല, ഇനി മറുപടി തരില്ല. കർദാവി അഞ്ചു നേരത്തിന് ഒരു പ്രബന്ധം അവതരിപ്പിച്ചു മദീന യൂണിവേഴ്സിറ്റിയിൽ. ആ പ്രബന്ധം ഇവിടെ പ്രസിദ്ധീകരിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ഒരു തള്ളി. എന്താ കാരണം? അതിൽ പറഞ്ഞതൊക്കെ ഹൊറാഫാത്താണ്. അഞ്ചു നേരത്തിന് പറ്റിയ ഒരൊറ്റ തെളിവില്ല. അപ്പൊ ഇന്നത്തെ പണ്ഡിതന്മാരിൽ നിന്ന്, ലോക പണ്ഡിതന്മാരിൽ നിന്ന് അഞ്ചു നേരം സ്ഥാപിക്കാമെന്ന, അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് അവകാശം കൊടുക്കണ്ട എന്ന് സ്ഥാപിക്കുന്ന ഒരൊറ്റ ഫത്വ, ഖുർആനിൽ നിന്നും ശരിയാ ഹദീസിൽ നിന്നും തെളിവുദ്ധരിച്ചുകൊണ്ടുള്ള ഒരു ഫത്വ ലോക പണ്ഡിതന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരാളിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു തരാമെന്നേറ്റാൽ നമ്മളുടെ ഈ കമ്മിറ്റി മുഖേന തന്നെ, ഈ സെമിനാർ കമ്മിറ്റി മുഖേന തന്നെ അവർക്ക് ചോദ്യങ്ങൾ വേണ്ടത്ര ഇംഗ്ലീഷിലും മലയാളം അറബിയിലും ഒക്കെ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ അറിയാലോ ഇവരുടെ പാണ്ഡിത്യം. ആരെ? ഇവിടെയുള്ളവരെ പണ്ഡിത്തില്ല, ഈ സാസിലുള്ളവരല്ല, കേരളത്തിലുള്ളവരല്ല, ലോക പണ്ഡിതന്മാരെന്ന് പറയുന്നവരിൽ അഞ്ചു നേരം സ്ഥാപിക്കാൻ കേൾപ്പുള്ള ഒരു ഒറ്റ പണ്ഡിതൻ ലോകത്തുണ്ടെങ്കിൽ അയാളുടെ പേരൊന്ന് പറയൂ. ആ ചോദ്യം അറബിലും തരാം, ഇംഗ്ലീഷും തരാം. അഞ്ചു നേരം ഉണ്ടാക്കണം, നമുക്കൊന്ന് കാണണം. 100,000 റുപ്യ ഇനാൻ പറഞ്ഞിട്ട് ഒരു ഒറ്റ രംഗത്ത് വരാം കേട്ടോ. ഓ എന്നാണ് ആര്? കാന്തപുരം ലോകപണ്ഡിതനാ? എഴുതിക്കോളൂ, വിരോധമില്ല, ആരാരും വിരോധമില്ല. ഇവിടെ ഈജിപ്ത്, അതുപോലെ സൗദി അറേബ്യ, ഖത്തർ പോലെയുള്ള ആൾക്കാരിൽ അവിടെയുള്ള ലോകപണ്ഡിതന്മാരെ പറ്റിയാണ് ആദ്യം പറഞ്ഞ്. ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഏറെ നന്നായി, എഴുതി കൊടുത്തോളൂ. ഇവിടെ ചോദ്യങ്ങൾ ഉണ്ടാക്കി തരാം, ചോദ്യങ്ങൾ അറബിയിൽ ഉണ്ടാക്കി തരാം. ഉത്തരം തരാനുള്ള സെമിനാറുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിപ്പോ പ്രഭാഷണത്തിന്റെ സന്ദർഭ, പ്രഭാഷണമാണിത്. ഇത് പ്രഭാഷണം നടത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വേദിയാണ്. ഇവിടെ പ്രഭാഷണം മാത്രമാണ്. ഓ തെളിയിക്കണ്ടേ, തെളിയിക്കേണ്ട വിഷയങ്ങളോ ഇതാ, ഇഷ്ടം പോലെ ഖുർആനിലിത, ഇഷ്ടം പോലെ ഖുർആനിലിത. വഖമിസ്സലാത്ത തറഫൈ നഹാരി വദുലഖമിനൽ ലൈൽ. ഇത് പറയുന്നേൾക്കൂ. ഇവിടെ പ്രഭാഷണം അല്ല, പ്രഭാഷണം തന്നെയാ പറയണത്. ഇവിടെ വെല്ലുവിളി വിളിക്കേണ്ട വിഷയം വെല്ലുവിളിക്കേണ്ട വിഷയത്തെ പറ്റി വെല്ലുവിളിക്കേണ്ടി വരും. പ്രഭാഷണത്തിന്റെ ഈ വിഷയം മുസ്ലിമികളുടെ വിഷയമാണ്, ഖുർആനിലുള്ള വിഷയമാണ്, ഖുർആനിലുള്ള വിഷയമാണ്. ഖുർആനിലുള്ള വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ ലോകപണ്ഡിതന്മാർ അറിയിച്ചു തരേണ്ട കാര്യങ്ങൾക്ക് അതിന് വേണ്ട വിധത്തിലുള്ള ചോദ്യങ്ങൾ അയച്ചു കൊടുക്കാന. ഓ പാടുണ്ട്, എല്ലാവരും പറയാറുണ്ട്. ഇവിടെ ഒരാളെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കല്ല. ഇവിടെ വിഷയം പറയാ, നമസ്കാരം മൂന്നോ അഞ്ചോ എന്നുള്ള വിഷയം പറയാണ്. വിഷയം പറയുന്ന അവസരത്തിൽ ആ വിഷയത്തിന്റെ തെളിവുകൾ ഉദ്ധരിക്കേണ്ടി വരും, ആ തെളിവുകൾ വെല്ലുവിളി രൂപത്തിൽ അവതരിപ്പിക്കേണ്ടി വരും. അത് വെല്ലുവിളി രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരാളെ തെറി പറയലല്ല, ഒരാളെ ആക്ഷേപിക്കലല്ല. അതെ, വെല്ലുവിളിന്റെ വിഷയത്തിൽ വെല്ലുവിളി രൂപത്തിൽ പറയേണ്ടത് പറയണം. സെമിനാറിന്റെ വിഷയത്തിൽ വെല്ലുവിളിക്കേണ്ട കാര്യം പറയേണ്ടി വരും. അതിനല്ലേ അവരെ നമ്മൾ വിളിക്കുന്നത്. ഇവിടെ വാദപ്രയോഗത്തിന് വേണ്ടി നമ്മൾ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. വ്യവസ്ഥാപിതമായ രൂപത്തിൽ വാദപ്രയോഗത്തിന് എല്ലാവർക്കും നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്, വേദി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പറഞ്ഞത് എന്താ, വിഷയം എന്താ, ഇവിടെ ആരാണോ അഞ്ചു നേരത്തിന്റെ തെളിവ് തരാൻ വേണ്ടി രംഗത്ത് വരുന്ന പണ്ഡിതന്മാർ ആരാണെങ്കിൽ അവർക്ക് നമ്മൾ ചോദ്യങ്ങൾ എഴുതി കൊടുക്കാനാ പറഞ്ഞത്. ചോദ്യങ്ങളല്ല, വാദപ്രയോഗത്തിന് നൂറ് പ്രാവശ്യം തയ്യാർ. അതിന് വ്യവസ്ഥാപിതമായ രൂപത്തിലായിരിക്കണം. വ്യവസ്ഥാപിതമായ രൂപത്തിൽ വാദങ്ങൾ മുൻകൂട്ടി എഴുതിയിട്ട് കരാറെഴുതി ഒപ്പിട്ട ശേഷം ആരുമായിട്ട് വിവാദം നടത്താം. യാതൊരു വിരോധമില്ല, പക്ഷെ വ്യവസ്ഥകൾ വേണം. വാദങ്ങൾ എഴുതണം, തെളിവുകളെഴുതണം. തെളിവുകളെ പറ്റി ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരിക്കും തെളിവുകൾ ഇന്നതാണെന്ന് വ്യവസ്ഥ ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യോത്തര രൂപത്തിലുള്ള വാദപ്രയോഗം എപ്പോ വേണമെങ്കിലും നടത്താതെ പല പ്രാവശ്യം ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ സെമിനാറിൽ വിഷയങ്ങൾ വെല്ലുവിളി പറയും. സെമിനാറുകളിൽ വെച്ച് വെല്ലുവിളിയെ സംബന്ധിച്ച് പറയും, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് ഇസ്ലാമിന്റെ കാര്യമാണ്. അഞ്ചു നേരം മൂന്ന് നേരം എന്ന് പറയുന്നത് വെറുതെ ഒരാളുടെ പ്രസംഗമായിട്ട് നടത്തിപ്പോയാൽ പോരാ. ഈ പ്രസംഗത്തിന് അടിസ്ഥാനമുണ്ടോ, ഈ പ്രസംഗത്തിന് ഏതെങ്കിലും നിലക്ക് അസ്തിത്വമുണ്ടോ എന്നൊക്കെ സദസ്യരെ ബോധ്യപ്പെടുത്തേണ്ട ചുമതലയുണ്ട്. അപ്പൊ അഞ്ചു നേരമല്ല മൂന്ന് നേരമാണെന്ന് പറയുമ്പോൾ അഞ്ചു നേരത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്ന് പറയലും, അഞ്ചു നേരത്തിന്റെ തെളിവ് കൊണ്ടുവരുന്നവർക്ക് മറുപടി കൊടുക്കാൻ തയ്യാറാണെന്ന് പറയലും, അതുവരെ കൂട്ടരെ അവഹേളിക്കാനല്ല. ഈ വിഷയത്തിന്റെ ഗാംഭീര്യം സമുദായത്തെ അറിയിക്കാൻ വേണ്ടിയാണ്. അഞ്ചു നേരത്തിന്റെ തെളിവുകൾ ആര് തന്നെ എഴുതി തന്നിരുന്നാലും അതിനെ ഖണ്ഡിക്കാൻ തയ്യാറാണെന്ന് പറയൽ എന്റെ ചുമതലയാണ്. അതുപോലെ മൂന്ന് നേരത്തിന്റെ തെളിവുകളെ ആര് തന്നെ ഖണ്ഡിക്കുകയാണെങ്കിലും അതിന് മറുപടി പറയേണ്ട ചുമതലയിലേക്കുണ്ട് എന്ന് പറയലും എന്റെ ചുമതലയാണ്. ഇത് ഒരു കൂട്ടരെ അവഹേളിക്കാനുള്ളതല്ല. ശരിക്കും ഇസ്ലാമികമായ ഒരു അതിസാധാരണ പതിവാണ്. വിഷയം സംസാരിക്കുന്ന അവസരത്തിൽ ആ വിഷയം കേൾക്കാൻ അവസരമില്ലാക്കാത്ത രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അപശബ്ദങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ഇവിടെ നമസ്കാരം മൂന്ന് എന്ന് കണിശമായിട്ട് 14 114 കൊണ്ട് സ്ഥാപിച്ചതിനെ സംബന്ധിച്ച് എന്തെങ്കിലും മറുപടികൾ ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനൊക്കെ വേദി ഒരുക്കി കൊടുക്കാൻ ഈ കമ്മിറ്റി തയ്യാറാണെന്ന് പല പ്രാവശ്യം പ്രഖ്യാപിച്ചതാ. ഞാനും അതിന് തയ്യാറാണ്. അഞ്ചു നേരത്തെ നമസ്കാരം ആരാണോ സ്ഥാപിക്കുന്നതെങ്കിൽ അവർക്ക് വേണ്ടി വേദി ഒരുക്കി കൊടുക്കാം. ഇതല്ലാതെ ഇവിടെ വീരവാദമല്ല ഇസ്ലാമിന്റെ കാര്യമായി പറയുന്നത്. ഇസ്ലാമിലുള്ള കാര്യം പറയുമ്പോൾ അതിന്റെ വിലയും വീര്യവും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇസ്ലാമിൽ മൂന്ന് നേരമുണ്ടെന്ന് പറഞ്ഞ് തടി തപ്പിയാൽ പോരാ. അഞ്ചു നേരത്തെ ഖണ്ഡിക്കാനും മൂന്ന് നേരം സ്ഥാപിക്കാനും തയ്യാറുണ്ടെന്ന് പറയണം. അത് വെല്ലുവിളിയായിട്ടോ അല്ലെങ്കിൽ അത് സ്ഥാപിക്കാനാവട്ടോ ഏത് നിലയ്ക്ക് സ്വീകരിക്കുകയാണെങ്കിലും ഇവിടെ പ്രശ്നമില്ല.
ഈ ചെറുപ്പക്കാർ തമ്മിൽ തല്ലിപ്പിരിയാനുള്ള അവസരം ഒരു അഞ്ചു മിനിറ്റ് ഒരു അവസരം തരോ.
എന്താ സംസാരിക്കാൻ?
രണ്ട് മണിക്കൂർ സംസാരിച്ചില്ലേ? വളരെ മാന്യമായ രീതിയിൽ ഒന്ന്
പറയാനുള്ള
നിങ്ങൾ സംസാരിക്കാനുള്ള അത്
മാന്യമായിട്ട്
അഞ്ച് മണിക്കൂർ നിങ്ങൾ കേട്ടില്ലേ?
ഞങ്ങളുടെ
വികാരം ദയവായിട്ട് ഈ സാഹചര്യത്തിൽ
ബഹുമാന്യരായ സഹോദരങ്ങളെ, നിങ്ങളൊരു രണ്ട് മിനിറ്റ് നിശബ്ദമായിട്ടിരിക്കണം. ഇല്ല, ഞാൻ ഈ സംഘടനയിൽ പെട്ട ആളല്ല. ഞാൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ്. ഈ സദസ് തല്ലിത്തിരിയുന്നൊരു സദസ്സായി തിരിയരുത്. നിങ്ങൾ അറിയുമല്ലോ ഇദ്ദേഹം, ദയവായിട്ട് ഒരു മിനിറ്റ് നിങ്ങൾ കേൾക്കുക, ലോകത്തില് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള മലക്കാണല്ലോ ഇബ്ലീസ്. അതേപോലെ ഈ ഇരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മളെക്കാളൊക്കെ വലിയ പണ്ഡിതനാണ്. ആയിരക്കണക്കിൽ താടിയും തലപ്പാവുമുള്ള മുസ്ലിംമാരെ സൃഷ്ടിച്ച ആളുകളാണ് ആളാണ് ഇബ്ലീസാണ്.
ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. മാന്യത മനസ്സിലായില്ലേ? മാന്യത മനസ്സിലായില്ലേ? മാന്യമായിട്ട് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി ആളുടെ മാന്യത മനസ്സിലായില്ലേ? ഇപ്പോ ഇബ്ലീസ് പണ്ഡിതനാണ് എന്നാ പറഞ്ഞുണ്ടാക്കിയത്? എവിടെ പറഞ്ഞു പണ്ഡിതനാണ്? ഇബ്ലീസ് പണ്ഡിതനാണെന്ന് എവിടെ പറഞ്ഞു? ഏത് ഖുർആനിൽ പറഞ്ഞു ഇബ്ലീസ് പണ്ഡിതനാണെന്നുള്ള ശുദ്ധ നുണ ആര് പറഞ്ഞുണ്ടാക്കി? ഇബ്ലീസ് പണ്ഡിതനാണെന്ന് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ? എവിടെയില്ലാത്ത നുണകളൊന്നും സ്റ്റേജിൽ കയറി പറയാൻ പാടില്ല. ഇബ്ലീസ് പണ്ഡിതനാണെന്ന് ഖുർആനിലോ ഹദീസിലോ വാറോലയിൽ പോലും ഇല്ല. പിന്നെ കൽപ്പിച്ചു കൂട്ടിയിട്ട് അവഹേളിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് മാന്യമായി സംസാരിക്കാനൊക്കെ വന്ന് പറഞ്ഞിട്ട് ഈ ജാതി അസംബന്ധങ്ങൾ ഇബ്ലീസ് പണ്ഡിതനാണ് അതേപോലത്തെ ആളാണെന്നൊക്കെ ചൂണ്ടിപ്പറയുന്നത് ഇത് മാന്യതയാണോ? അതുകൊണ്ട് എല്ലാവരും ശാന്തമായിട്ടിരിക്കൂ, ശാന്തമായിട്ടിരിക്കൂ. ഇബ്ലീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞവരെ സംബന്ധിച്ച് നമുക്കൊന്നും പറയല്ല. ഇബ്ലീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞവരെ പറ്റി നമുക്കൊന്നും പറയാനില്ല. ഇബ്ലീസ് പണ്ഡിതനല്ല എന്ന് ആദ്യം പഠിക്കണം. ഇബ്ലീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞവർ ആയത്തോ ആയത്തിന്റെ വ്യാഖ്യാനമോ ഹദീസോ ലോകത്തില്ല. അത് ശുദ്ധമായൊരു നുണ നമ്മളെ പഠിപ്പിച്ചതാണ് ഇബ്ലീസ് പണ്ഡിതനാണെന്ന്. ഇബ്ലീസ് ഒന്നും പണ്ഡിതനല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. ഇവിടെ ഖുർആൻ അനുസരിച്ച് പറയുന്ന കാര്യങ്ങൾക്ക് ഖുർആന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാ. അതുപോലെ ഹദീസിന്റേതായിട്ട് നബിയുടേതായ വല്ല ഹദീസുകളും ശരിയായി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഹദീസുകൾ ആയിരം ഉണ്ടെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്. ആയിരം ഹദീസുണ്ടെങ്കിലും സ്വീകരിക്കാൻ തയ്യാറാണ്. ഇതല്ലാതെ എന്തെങ്കിലും തെറിയും അസംബന്ധം പറഞ്ഞിട്ട് യോഗം ബഹളത്തിൽ കലാശിച്ചു എന്നൊരു ഹെഡിംഗ് ഉണ്ടാക്കാനുള്ള ആ ജാതി വിഫല ശ്രമം കൊണ്ടൊന്നും ഇത്തരം പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ സാധ്യമല്ല. ഇത് ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള പ്രബോധനമാണ്. ഖുർആനിൽ പറഞ്ഞ സത്യം പറയാൻ ഇവിടെ എല്ലാവർക്കും അധികാരമുണ്ട്. ഇവിടെ ഏതാൾക്കും സംസാരിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ഖുർആനിലുള്ള സത്യം പറയാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞാൽ അതാർക്കും ചെവിക്കൊള്ളാൻ സാധ്യമല്ല. ഖുർആനിൽ മൂന്ന് നേരം ഉള്ളൂ എങ്കിൽ ആ മൂന്ന് നേരം മാത്രമാണെന്ന് പറയാനുള്ള അധികാരം നമ്മൾക്കുണ്ട്. അതുപോലെ അഞ്ചു നേരമുണ്ടെന്ന് സ്ഥാപിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേദി ഒരുക്കി കൊടുക്കാം. അവർക്ക് വേദി ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഇവിടെ വേണ്ടത്ര സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് രജിസ്റ്റർ കത്തയച്ചിട്ട് പോലും ഒരൊറ്റ പണ്ഡിതനും അതിന് തയ്യാറാവാതെ പണ്ഡിതന്മാർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ നടത്തിയതുകൊണ്ടൊന്നും അഞ്ചു നേരം സ്ഥാപിക്കാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. ഇവിടെ നമസ്കാരത്തിൽ എന്തെല്ലാം മസീഹ ദജ്ജാൽ പറഞ്ഞുണ്ടാക്കില്ലേ? പെരുങ്കള്ളനായ ഈസാ നബി എന്നല്ലേ മസീഹ ദജ്ജാലിന്റെ അർത്ഥം? ഒമീൻ ഫിത്രത്തിൽ മസീഹ ദജ്ജാൽ എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളനായ ഈസാ നബിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷിക്കണേ എന്നല്ലേ അതിന്റെ അർത്ഥം? പെരുങ്കള്ളനായ ഈസാ നബി എന്ന് നമ്മളെ കൊണ്ട് ദിനം പ്രതി പറയിപ്പിക്കുന്നില്ലേ? അസ്സലാമു അലൈക അയ്യുഹ നബിയു, എടോ നബി എനക്കൊരു സലാമുണ്ടാവട്ടെ എന്ന് നമ്മളെ കൊണ്ട് അത്തഹിയാത്തിൽ പറയിപ്പിച്ചില്ലേ? എടോ നബി നിനക്കൊരു സലാമുണ്ടാവട്ടെ എന്ന് അത്തഹിയാത്തിൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ലേ നിത്യം? ഇതാര് പറഞ്ഞുണ്ടാക്കി? അത്തയ്യിബാത്തുലില്ലാഹി, എല്ലാ നല്ല സാധന തീറ്റ സാധനങ്ങളും എല്ലാ നല്ല സ്ത്രീകളും എല്ലാ നല്ല സമ്പാദ്യങ്ങളും ഇതൊക്കെ അള്ളാഹുക്കാണെന്നുള്ള ഈ അസംബന്ധം നമ്മൾ നമസ്കാരത്തിൽ നമ്മൾ ചെല്ലുന്നില്ല, പറയുന്നില്ലേ? അത്തയ്യിബാത്തുലില്ലാഹി എന്ന് പറയാൻ പാടുണ്ടോ? മസീഹ ദജ്ജാൽ എന്ന് പറയാൻ പാടുണ്ടോ? മസീഹ ദജ്ജാലിന്റെ അർത്ഥം എന്താണെന്ന് ഖുർആൻ നോക്കി പഠിച്ചോ? അൽ മസീഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൂതന്റെ പേരാണ് അൽ മസീഹ് എന്നുള്ളത്. അൽ മസീഹ് എന്നുള്ളത് ഈസാ നബിയാണ്. ആ ഈസാ നബിന്റെ പേരിൽ ദജ്ജാലും കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒമീൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ എന്നല്ലേ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ദിവസം അതല്ലേ പറയിപ്പിക്കുന്നത്? മസീഹ് ദജ്ജാൽ പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട അതിന്റെ പേരിൽ ആ നാമം പറഞ്ഞുകൊണ്ടിട്ട് ഇവിടെ നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുന്ന അത്തരം ചെയ്തികൾ ആരുണ്ടാക്കി എന്ന് ചോദിക്കുന്നത് ഇവിടെ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ മായം ചേർത്തതിന്റെ പേരിൽ ചോദിക്കുന്നതാണ് എന്നല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും പണ്ഡിതന്മാരെ തെറി പറഞ്ഞിട്ടില്ല. ഇബ്ലീസിന്റെ പേരും പറഞ്ഞിട്ട് തെറി പറയാൻ പറയുന്നതാണ് മാന്യതക്കുറവ് സംസാരമില്ല.
വിഷയം പറയുന്നത് കേൾക്കൂ. ഇവിടെ പേരക്കുട്ടികളെ അവകാശത്തെ സംബന്ധിച്ച്, അതുപോലെ നമസ്കാരത്തിൽ അള്ളാഹുവിന്റെ ഖുർആന് വിരുദ്ധമായ വചനങ്ങൾ തുന്നിച്ചേർത്തതിനെ സംബന്ധിച്ച്, ഇതൊക്കെയാണ് ഇവിടെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. ഏതായാലും ശാന്തമായിട്ട് വിഷയം ശ്രദ്ധിക്കാനിരിക്കുന്ന ഒരു വിഷയം കേട്ടോളൂ, മറ്റുള്ളവരെന്തെങ്കിലും പറയട്ടെ. ഇതൊക്കെ സാധാരണ പതിവാണ്. ഇത്തരത്തിൽ ബഹളുണ്ടാക്കാന്നല്ലാതെ ഖുർആനിലുള്ള സത്യം പറയാൻ ഒരൊറ്റ പണ്ഡിതൻ രംഗത്ത് വരണില്ല. അതിന് വേദി ഒരുക്കി കൊടുക്കുന്നു, കാർ അയച്ചു കൊടുക്കാൻ പറയുന്നു, എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു, വാദം എഴുതാൻ ഒരൊറ്റൊരുത്തം തയ്യാറില്ല. എന്നിട്ട് ബഹളുണ്ടാക്ക, ഇബ്ലീസാണ്, അബൂജാഹിലാണെന്നൊക്കെ തെറി പറഞ്ഞ് നടക്കുക, ഇതോടൊന്നും കാര്യമില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ ശരിക്ക് ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ അതിന് വേണ്ടി നിശ്ചയിച്ചല്ല, ഇവിടെ അവർക്കൊന്നും സ്റ്റേജ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവർ സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ സ്റ്റേജ് കയ്യേറുന്ന പരിപാടി പല സ്ഥലത്തുള്ളതാ. സ്റ്റേജ് കയ്യേറുന്ന പരിപാടി പല സ്ഥലത്തുള്ളതാ. അതുകൊണ്ടൊന്നും കാര്യമില്ല. വാദപ്രയോഗത്തിന് വേണ്ടി വിളിച്ച വരാതിരിക്കുക, കരാർ എഴുതാൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കുക, വ്യവസ്ഥകൾ എഴുതാൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കുക, എന്നിട്ട് സ്റ്റേജ് കയ്യേറിട്ട് അനാവശ്യം വിളിച്ചു പറയാം ഇതാ ഇവിടെ പരിപാടി. ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. ശരിക്കും മാന്യമായ നിലയ്ക്ക് ക്ഷണിക്കുന്നവർക്ക് പണ്ഡിതന്മാരെ കൂട്ടി വരൂ, കരാർ എഴുതി വാങ്ങിക്കോളൂ, പണ്ഡിതന്മാരുണ്ടെങ്കിൽ അതിനൊരുങ്ങിക്കോട്ടെ. ഇതല്ലാതെ ഓരോരുത്തരുടെ സ്റ്റേജ് കയ്യേറിട്ട് അനാവശ്യം വിളിച്ചു പറയാം എന്നുള്ള സമ്പ്രദായം ഇത് മനുഷ്യത്വമല്ല. അത് ശരിക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് സുന്നി പണ്ഡിതന്മാരെ പറ്റി ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ, ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. സുന്നി പണ്ഡിതന്മാർക്ക് ഖുർആനും സുന്നത്തും ബാധകമല്ല എന്ന് പറഞ്ഞാൽ എന്താ ക്ഷണിക്കാനുള്ളത്? ഖുർആനും സുന്നത്തും അനുസരിച്ച് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല എന്ന് സുന്നി പണ്ഡിതന്മാർ പറയുമ്പോൾ, ഖുർആനും സുന്നത്തെ ഞങ്ങളുടെ പ്രമാണം എന്ന് പറയുന്നവരല്ലേ ക്ഷണിക്കേണ്ട ആവശ്യമുള്ളൂ? ഞങ്ങൾക്ക് ഖുർആനും സുന്നത്തും പ്രമാണയല്ല, അത് ഞങ്ങൾക്ക് ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് മദ്ഹബ് മതി എന്ന് പറയുന്ന ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഖുർആനും സുന്നത്തും പ്രമാണമാണെന്ന് അംഗീകരിക്കുന്ന അങ്ങനത്തെ പണ്ഡിതന്മാരെ മാത്രമേ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളൂ. അവർ മാത്രമേ യോഗപ്രയോഗത്തിന് വരേണ്ടതുള്ളൂ. സുന്നി പണ്ഡിതന്മാർ ഖുർആൻ ഹദീസ് അനുസരിച്ച് സംസാരിക്കാൻ തയ്യാറുണ്ടോ? അവരെയും ക്ഷണിക്കും. പഴയ കാലത്ത് ക്ഷണിച്ചിട്ടില്ലേ? എത്രയോ സ്റ്റേജിൽ അവരുമായിട്ട് ഏറ്റുമുട്ടിയില്ലേ? എത്രയോ വാദപ്രയോഗം നടത്തിയില്ലേ? കേരളത്തിൽ ഞാൻ തന്നെ ധാരാളം നടത്തിയിട്ടുണ്ട്. 10-15 വാദപ്രയോഗം ഓപ്പൺ സ്റ്റേജിൽ സുന്നി മുസ്ലിംമാരുമായിട്ട്, ഇ കെ ബുക്ക മുസ്ലിയരുമായിട്ട്, ഇ കെ അസ മുസ്ലിയരുമായിട്ട്, കോട്ടുമലിയുമായിട്ട് പല സ്ഥലത്തും നടത്തിയിട്ടുണ്ട്. അവരോടൊന്നും എനിക്ക് സംസാരിക്കാൻ പാടില്ലായില്ല. പക്ഷേ ഇത് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വാദപ്രയോഗ, അതിന് സുന്നി മുസ്ലിംമാരെ ക്ഷണിക്കേണ്ട ഒരു ബാധ്യതയില്ല. വേണോ ക്ഷണിക്കാലോ, തയ്യാറായിട്ട് വന്നോട്ടെ, എപ്പോ വേണമെങ്കിൽ ക്ഷണിക്കാലോ. അതുകൊണ്ട് വിഷയങ്ങൾ ഗൌരവമുള്ള വിഷയം തന്നെ നമ്മൾക്കറിയാം. നമസ്കാരം 3-5 എന്നുള്ളത് ഇവിടെ 1300 കൊല്ലമായിട്ട് കൂട്ടിക്കുറച്ച പ്രശ്നമാണ്. പക്ഷെ ഖുർആനിൽ 5 ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കണം. ബുക്ക് എഴുതിയിട്ട് ബുക്ക് വിമലിച്ചാൽ, തെളിവ് പറയാൻ പറയുമ്പോൾ ആള് പിന്മാറിയാൽ പോരാ, അച്ചടിച്ച് പ്രസിദ്ധീകരിക്കാൻ പറയുമ്പോൾ മാളത്തിൽ ഒളിച്ചാൽ പോരാ. ഇവിടെ ശരിക്ക് ഖുർആനിക തെളിവുകൾ ഓരോരുത്തർക്കും പ്രസിദ്ധീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. അവർക്ക് ചെയ്തൂടെ? അവർക്ക് ചെയ്യാമല്ലോ. ഓരോരുത്തർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്റ്റേജ് കയ്യേറാ എന്നിട്ട് അനാവശ്യം വിളിച്ചു പറയാ, അത് നടപ്പുള്ള കാര്യമല്ല. ഇവിടെ ഇതൊക്കെ ഓരോരുത്തരും ഉത്തരവാദിത്തത്തോടുകൂടി സംഘടിപ്പിച്ച സദസ്സുകളാ. മാന്യമായിട്ട് ഞങ്ങൾ വാപ്രയത്തിന് വരാന്ന് എഴുതി തരാം, അതൊന്നും എഴുതി തരാതെ പ്രസംഗത്തിന്റെ ഇടയിൽ നിയന്ത്രിക്കാനായിട്ട് അത് പറയാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല എന്നൊന്നും ആർക്കും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ സുന്നികളുടെ യോഗത്തിൽ പോയിട്ടോ, അല്ലെങ്കിൽ ജമാഅത്തുകാരുടെ യോഗത്തിൽ പോയിട്ടോ, നദുവത്തുകാരുടെ യോഗത്തിൽ പോയിട്ടോ ഞങ്ങൾ ആരെങ്കിലും പോയി പറയാറുണ്ടോ? പറയാറില്ല. അവരിഷ്ടമുള്ളതൊക്കെ പറയും, അതിനൊന്നും ഞങ്ങൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് അങ്ങോട്ട് എതിർക്കാൻ പോവേ. ഇടയിൽ പോയിട്ട് വെല്ലുവിളിക്കാൻ ചെല്ലയില്ല. മാന്യമായിട്ട് വെല്ലുവിളിക്കും, വേണ്ട വ്യവസ്ഥാപിതമായ രൂപത്തിൽ വാപ്രയോഗത്തിന് തയ്യാറാണെന്ന് പറയും. അങ്ങനെ ചെയ്യേണ്ടത്. യോഗം കരക്കലില്ല, ഇതെല്ലായിടത്തും എല്ലാവർക്കും കഴിഞ്ഞ പണിയാ യോഗം കരക്കൽ. അതിനിത്ര വലിയ പഠിപ്പും വേണ്ട, വിദ്യാഭ്യാസം വേണ്ട, സംസ്കാരം വേണ്ട. ഇവിടെ എന്താ ഞാൻ പറഞ്ഞത്? അധികം പറ്റായിട്ട് പറഞ്ഞ എന്താ, 5 നേരം എന്ന് തെളിയിക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതൻ ലോകത്തുണ്ടെങ്കിൽ അയാളുടെ പേര് പറഞ്ഞോളൂ, അയാൾക്ക് എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും എഴുതി കൊടുക്കാന്നല്ലേ പറഞ്ഞത്? എന്തായാലും ഇത്ര വെപ്രാണുള്ളത്. പണ്ഡിതന്മാരുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞു തന്നാൽ അവർക്ക് ചോദ്യങ്ങൾ എഴുതി കൊടുക്കാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ.
ഇസ്ലാമിനെ